ആ ഹദീസുകളിൽ നിന്നും ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ എന്റെ ഈ ചുരുങ്ങിയ സമയങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ പോവുകയാണ്. നിങ്ങളാരും അതിൽ വേവരാതിപ്പെടരുത്. സഹോദരന്മാരെ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ എന്റെ സ്വന്തം അഭിപ്രായത്തിൽപ്പെട്ടതല്ല, മറിച്ച് ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്പർ സഹിതം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്കാർക്കും പരിശോധിക്കാവുന്ന വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ വളരെ കാര്യഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകനെ കുറിച്ച് ഇത്രമാത്രം താറടിച്ചു കാണിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ഭൂലോകത്തില്ല. ഏതിനേക്കാൾ? ബുഖാരിയേക്കാളും മുസ്ലിമിനേക്കാളും. നമ്മൾ കെട്ടിപ്പിടി മുന്തിയ മുതലായിക്കൊണ്ട് നടക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ് ബുഖാരിയും മുസ്ലിമും. സഹോദരന്മാരെ, നിങ്ങളതിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ ഹദീസുകളും പരിശോധിച്ചു നോക്കുക. ഞങ്ങൾക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു പ്രസിദ്ധീകരണവും നിങ്ങൾ വായിക്കേണ്ടതില്ല. മറിച്ച് ബുഖാരിയോ മുസ്ലിമോ ഒരു തവണ നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ മാത്രം മതി, നിങ്ങൾ ആ കെട്ടുപാണ്ഡങ്ങളിൽ നിന്നും ഊരിത്തിരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരും. ഞങ്ങൾ ആദ്യം ഉപദേശിക്കാറുള്ളതാണ് നിങ്ങൾ ബുഖാരി മുസ്ലിം ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. ഖുർആനിൽ എന്തൊരു തത്വം പറഞ്ഞിട്ടുണ്ടോ ആ തത്വത്തിന് പാറ പടിയുന്ന പണി മാത്രമാണ് ബുഖാരി മുസ്ലിം ചെയ്തിട്ടുള്ളത്. അതിന് ഏതാനും ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. വിവാഹ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നിരിക്കുന്നു? ഖുർആനിൽ 80 ആയത്തുകളിലൂടെ പല സ്ഥലങ്ങളിലായി വളരെ സുന്ദരമായി സമർപ്പിച്ച ഒരു കാര്യമാണ്. അതിനെ ഹദീസിലൂടെ സമർപ്പിക്കുമ്പോൾ എത്രമാത്രം വികലമായിട്ടാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. കിതാബ് നിക്കാഹ്, നിക്കാഹിന്റെ കിതാബ് എന്ന ഹദീസ് പരമ്പരയിൽ നോക്കുമ്പോൾ ബുഖാരിയിലെ കിതാബ് നിക്കാഹ് പരിശോധിച്ചു നോക്കുക. അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാഅത്ത് ഇംറാത്തും മിനൽ അൻസാരി ഇലൻ നബിയ്യ് فجلس بها فقال والله انكن لاحب الناس الي വറ്റക്കൊരു പെൺകുട്ടിയെ കിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പ്രവാചകനായ മുഹമ്മദ് നബി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. എവിടെ? ബുഖാരിയിലൂടെ. ഒരു സ്ത്രീ, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ നബിയുടെ അടുക്കൽ വരികയും നബി അവളുമായി ഒറ്റക്കിരിക്കുകയും ചെയ്തു. എന്നിട്ട് നബി പറയുകയാണ്, വല്ലാഹി ഇന്ന കുന്നലാ ഹബ്ബന്നാസി ഇലയ്യാ, പടച്ചോനാണ് സത്യം, ജനങ്ങളിൽ വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടവർ നിങ്ങളാണ്. വലിയ മഹത്വത്തോടുകൂടി ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പം പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞ വാക്കാണ്, ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നിങ്ങളാണ് എന്ന്. 5234 അബ്ദുസ്സലാം സല്ലമി പരിഭാഷപ്പെടുത്തിയ പരിഭാഷയിൽ ആ ഈ പദത്തിന്റെ അർത്ഥം 5234 നമ്പർ രജിസ്റ്റർ. എന്നിട്ട് ഇതിന്റെ വിശദീകരണമായി സലാസ് അല്ലമി സമർപ്പിക്കുന്ന എന്താണെന്നറിയോ? ഈ ഹദീസിൽ നിന്നും അന്യ സ്ത്രീകൾ കൂടുന്ന പള്ളികളിൽ, അത് അന്യ പുരുഷന്മാർ കൂടുന്ന പള്ളികളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാമെന്ന് ഇമാം നബവി ഇത് തെളിവ് പിടിക്കുന്നു. അന്യപുരുഷന്മാർ കൂടുന്ന പള്ളികളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാമെന്നത് ഇമാം നബവി ഈ ഹദീസും തെളിവ് പിടിക്കുന്നു എന്നൊരു വലിയൊരു മഹത്തായ ഒരു കാര്യമായിട്ട് പറയാം. ബുഖാരി ഇത് അന്യപുരുഷന്മാർ കൂടുന്ന പള്ളിയിൽ സ്ത്രീകൾ കൂടണം എന്നതിന് വേണ്ടി സമർപ്പിച്ചതല്ല, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സ്വഭാവം ചിത്രീകരിച്ചുകൊണ്ടാണ് അത് സമർപ്പിച്ചത്. നമ്മളതിന് വെള്ളപൂശിയാണ്. ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടുകിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന രീതി ബുഖാരി പഠിപ്പിക്കുമ്പോൾ ഇവർ കണ്ടെത്തും വലിയൊരു ഗവേഷണം ഉണ്ടാകോ? അന്യപുരുഷന്മാർ കൂടുന്ന പള്ളിയിൽ മറ്റുള്ളവർക്കും പങ്കെടുക്കുക എന്ന് ഇമാം നബവി ഇത് തെളിവ് പിടിക്കുന്നു എന്നാണ് ഇത് സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കിതാബുത്തലാഖ് അബൂ സയ്യിദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അബ്ദുസ്സലാം സല്ലമയുടെ ഹദീസാണ് നിങ്ങൾ പരിശോധിക്കുന്നതെങ്കിൽ 5255 ഹദീസ് പരിശോധിച്ചു നോക്കുക. ഹറജ്നാ മഅ നബി ഹത്തൻതലഖാ ഇലാ ഹൈതിൻ ഫഖാല നബി ഇജ്ലിസൂ ഹാവുനാ വദഖല وقد اوتي بالجونيه فانثرت في بيت في نحل في بيت اميمه بنت نعمان بن سراهيل ومعها دايتها حالنا. فلما دخل عليه النبي قال حبيه نفسك لي قالت وهل تهب الملك. هذه حديثنا عاشم بن نعم ഞങ്ങൾ നബിയുടെ കൂടെ യാത്രയായി. അങ്ങനെ ഒരു രണ്ട് മതിലിന്റെ ഇടയിൽപ്പെട്ട ഒരു തോട്ടത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടു. ആ തോട്ടത്തിൽ എത്തിയപ്പോഴോ അവിടെ ജൗനിയ എന്ന് പറയുന്ന ജൗനിയയുടെ മകളെ കൊണ്ടുവരപ്പെട്ടു. എവിടെയാണത്? ഫി ബൈത്തി ഉമൈമ, ഉമൈമയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവളുടെ കൂടെ ദായത്വ ഹാലിന ശുശ്രൂഷിക്കുന്ന ഒരു തോയിയുണ്ടായിരുന്നു. അങ്ങനെ ഫലമ്മാ ദഹല അലൈഹി നബിയു, നബി അവളിലേക്ക് പ്രവേശിച്ചപ്പോൾ, അവിടെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ കാല നബി പറഞ്ഞു ഹബീ നഫ്സക്കിലി, നീ എന്നെ സമർപ്പിക്കണം, എന്നിലേക്ക് സമർപ്പിക്കണം. കാലത്ത് റസൂലിന്റെ അല്ല ആ സ്ത്രീ പറഞ്ഞു വഹത്തബുൽ മലികത്ത് നഫ്സുഹാലിസൂക്ക, ഒരങ്ങാടി പിള്ളക്ക് എന്നെ സമർപ്പിക്കുകയോ. നോക്കണം നിങ്ങൾ നിന്റെ ഗൗരവം. റസൂൽ ആരാണ്? ഒരു അങ്ങാടി പിള്ളയാണ്. ഈ അങ്ങാടി പിള്ളക്ക് എന്നെ സമർപ്പിക്കുകയോ, ഞാനിതിന് വഴങ്ങുകയില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. റസൂല് ആ തോട്ടത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ആ പെൺകുട്ടി വരികയും ചെയ്തപ്പോൾ റസൂൽ അവളോട് സമീപിച്ച രീതിയാണത്. എന്നിട്ട് എന്ത് ചെയ്തു? അവസാനം ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഉയർപ്പക്കാരായ കുട്ടികൾ ചെയ്യുന്ന പണി എന്താണെന്നല്ലേ, അവളിൽ ശാന്തത പുലരാൻ, അവളൊന്ന് പദം വരാൻ, മയങ്ങി വരാൻ. എന്തു ചെയ്തു? റസൂലിന്റെ കൈ അവളുടെ ശരീരത്തിലേക്ക് വെച്ചു. ഫക്കാലത്ത് അപ്പോൾ അവർ പറയാൻ അഊദുബില്ല, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, അഊദുബില്ലാഹി മിൻക, അന്നിൽ നിന്നും ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. ഫക്കാല ഉത്തബി മാദിൻ, നീ ഏറ്റവും വലിയ അഭയകേന്ദ്രത്തിൽ തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്ന് റസൂൽ പറയുകയും ചെയ്തു. അപ്പൊ റസൂല് ആ അന്യസ്ത്രീയുടെ ശരീരത്തിൽ വെച്ചപ്പോൾ ആ ശരീരത്തിൽ നിന്നും സ്ത്രീ എന്ത് ചെയ്യുന്നു? കൈ തട്ടുന്നു. എന്നിട്ട് സ്ത്രീ പറയുകയാണ് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, ഇങ്ങനത്തെ പണി ഒന്നും ചെയ്യല്ലേ. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അടുക്കൽ ആ സ്ത്രീ വന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ പ്രവാചകനായ മുഹമ്മദ് നബി പറയേണ്ട വാക്കാണിത്, ഞാൻ അല്ലാഹുവിൽ ഭയപ്പെടുന്നു, ഇങ്ങനെ എന്നെ സമീപിക്കുകയോ എന്ന്. കാരണം യൂസുഫ് നബിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ 12-ാമത്തെ സൂറത്ത് യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ 123-ാമത്തെ ആയത്ത് വരെ നിങ്ങൾ ആ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുക. അവിടെ യൂസുഫ് നബിയെ സമീപിക്കാൻ വേണ്ടി ഒരു സുന്ദരിയായ ഒരു സ്ത്രീ സമീപിച്ചപ്പോൾ ആ യൂസുഫ് നബി ആ സ്ത്രീയുടെ വാക്കിന് അംഗീകരിച്ചില്ല. അങ്ങനെ ആ സന്ദർഭത്തിൽ യൂസുഫ് നബി പറയുന്നൊരു വാക്കാണ് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, എന്താണ് ഈ രീതിയിലുള്ള അവിഹിത ബന്ധത്തിൽ എന്നെ സമീപിക്കുകയോ. ഇങ്ങനെ പ്രവാചകന്മാർ പറയേണ്ട വാക്ക് ഈ പ്രവാചകനായ മുഹമ്മദ് നബി ആ സ്ത്രീയുടെ ശരീരത്തിൽ തട്ടിയപ്പോൾ ആ സ്ത്രീ ഇങ്ങോട്ട് തട്ടിയിട്ട് സ്ത്രീ പറഞ്ഞു എന്നാ പറഞ്ഞത് ബുഖാരിയ പഠിപ്പിക്കുന്നത്. ഈ ബുഖാരിയാണോ നമ്മൾ ഈ ബുഖാരി എന്ന ഗ്രന്ഥത്തെയാണോ ഖുർആന്റെ വിശദീകരണം എന്നതിലേക്ക് കൊണ്ടെടുക്കുന്നത്? നോക്കണം നിങ്ങൾ കാര്യഗൗരവത്തെ മനസ്സിലാക്കണം. എന്നിട്ട് റസൂൽ എന്താ പറഞ്ഞത്? ആ ഇവിടെ നമുക്ക് പാകാവൂല, അവിടെ എന്തെങ്കിലും വീട്ടിലുള്ള വസ്ത്രം റിസ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടത് അങ്ങോട്ട് വിട്ടാളാ എന്ന് പറഞ്ഞു. ഈ ഹദീസ് അവരുടെ മുമ്പിൽ സമർപ്പിച്ചാൽ അവർ പറയാറുള്ളത് എന്താണോ, ഇത് റസൂലിന്റെ ഒരു ഭാര്യയാണെന്നും അഭിപ്രായമുണ്ട്, അങ്ങനെ ഭാര്യയല്ല എന്നും മറ്റൊരഭിപ്രായമുണ്ട്. ഇങ്ങനൊരു ഭാര്യ ഉള്ളതായിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണാൻ സാധ്യമാണോ? പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പേരിൽ ഇവർ 11-ാമത്തെയോ 12-ാമത്തെയോ 13-ാമത്തെയോ ഭാര്യമാരെ വെച്ചു വെട്ടുന്നു. ആ ചരിത്രത്തിലൊന്നും ഇങ്ങനൊരു ഭാര്യ ഉള്ളതായി കാണുന്നില്ല. എന്തായാലും ബുഖാരിയിൽ ഈ ഹദീസ് വന്ന അവസ്ഥക്ക് എന്തു വേണം? അവർക്കതിന് ന്യായീകരണം കണ്ടെത്തണം. ന്യായീകരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ സമർപ്പിക്കുകയാണ് ഇത് നബിയുടെ ഭാര്യയാണെന്നും ചില മുഫസ്സിരീകൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ന്യായീകരണം കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസ് അനസ് റിപ്പോർട്ട് ചെയ്യുന്നു ബുഖാരിയിലെ 609-ാമത്തെ ഹദീസ്, റിയാദ് സാലിയിലെ 609-ാമത്തെ ഹദീസ് നോക്കിയാൽ കാണാം. ഇൻ കാനത്തിൽ അമദ് മിൻ ഇമാഇൽ മദീന, മദീനയിലുള്ള അടിമ സ്ത്രീകൾ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കൈ പിടിച്ചുകൊണ്ട് അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഈ ഹദീസ് വലിയ കാര്യ ഗൗരവത്തിലാണ് ഇവർ സമർപ്പിക്കാറുള്ളത്. എങ്ങനെ സമർപ്പിക്കുന്നതോ, പ്രവാചകൻ അത്രമാത്രം ലാളിത്യ ജീവിതം നയിക്കുന്നവനായിരുന്നു, എന്തോ ഒരു ലളിതമായ ജീവിതമാണെന്നോ, അടിമ സ്ത്രീകൾ പോലും പ്രവാചകന്റെ കൈ പിടിച്ചു കൊണ്ടുപോയാൽ അവർ പോകുന്ന രസത്തേക്ക് പ്രവാചകൻ പോവാറുണ്ടായിരുന്നു എന്ന് റസൂലിന്റെ നല്ല സ്വഭാവമായിട്ടാണ് ഇവർ സമർപ്പിക്കാറുള്ളത്. എന്നാ ബുഖാരി സമർപ്പിക്കുന്നത് ആ ഉദ്ദേശത്തിലൊന്നുമല്ല, പ്രവാചകനെ താറടിച്ചു കാണിക്കുന്ന ഹദീസാണ് ബുഖാരി ഉദ്ദേശിച്ചത്. എന്നാലോ നിങ്ങളും സമർപ്പിക്കുമ്പോഴോ റസൂലിന്റെ മാതൃക എന്താണെന്നറിയോ, ഇവിടെ റസൂലിന്റെ മാതൃക നമുക്ക് അംഗീകരിക്കാമായിരുന്നു. എവിടെ എന്ന ഈ സ്ഥലത്ത് ഒരു കുട്ടി റസൂലിന്റെ കൈ പിടിച്ച് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാമായിരുന്നു. അല്ലെങ്കിലോ ഒരു സ്ത്രീയന്റെ സ്ഥലത്ത് ഒരു പുരുഷൻ, അടിമയായ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അത് അംഗീകരിക്കാമായിരുന്നു. എന്നാൽ ഒരു സ്ത്രീ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്ന് ബുഖാരി നമ്മളെ പഠിപ്പിക്കുന്നതിന് ഉദ്ദേശം എന്താണോ, റസൂലിന്റെ സ്വഭാവം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളതിന് വെള്ള പൂശാൻ പോകണ്ട. എന്നാൽ ഖുർആൻ ഈ കാര്യങ്ങളിലെല്ലാം എന്തു പറയുന്നു, ഒറ്റക്കൊരു പെൺകുട്ടിയെ കണ്ടുകിട്ടിയാൽ പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന കാര്യങ്ങൾ ഖുർആൻ പറയുന്നു. വകുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും ദാലിക അസ്കാലഹും. ഇത് പഠിപ്പിക്കുന്ന പ്രവാചകന്റെ അടുക്കൽ നിന്നാണോ ഈ രീതിയിലുള്ള സ്വഭാവമുണ്ടായത്. കുല്ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് നിങ്ങൾ പറയണം അവരുടെ കണ്ണുകൾ ചുമ്മണം. വയഹ്ഫദു ഫുറൂജഹും, അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണം. അതുപോലത്തെ വക്കുലിൽ മുഅ്മിനാത്തി, അതുപോലെ തന്നെ സത്യവിശ്വാസിനികളോടും പറയണം. ഫുറൂജഹുന്ന, അവരും ഇതേ രീതിയിലുള്ള സൂക്ഷ്മത പുലർത്തണമെന്ന് 24, 30, 31 ആയത്തുകൾ. അതായത് സത്യവിശ്വാസികളും വിശ്വാസിനികളും അന്യ സ്ത്രീ പുരുഷന്മാരെ കണ്ടാൽ ഒറ്റ കാഴ്ചക്ക് തന്നെ ഒന്നും കൂടി രണ്ടാമത്തെ കാഴ്ചക്കും മൂന്നാമത്തെ കാഴ്ചക്കും മെനക്കെടണ്ട, അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ, അതങ്ങനെ കണ്ണെടുക്കാതെ ഒന്ന് കണ്ണ് താഴ്ത്തിക്കൊള്ളട്ടെ, അവരവരുടെ പാട്ടിന് വിടണം, വളരെ സൂക്ഷ്മമായിട്ട് ഒരു സ്ത്രീയോട് പെരുമാറാൻ പാടുള്ളൂ എന്നിത്യാദി കാര്യങ്ങൾ ഖുർആൻ സമർപ്പിക്കുമ്പോൾ പ്രവാചകനായ മുഹമ്മദ് നബി ഒരു സ്ത്രീകളോട് പെരുമാറിയ രൂപം ബുഖാരി നമ്മെ പഠിപ്പിക്കുന്ന രീതിയാണിത്. സഹോദരന്മാരെ, തീർന്നില്ല. ഇതിലേറെ ഗൌരവമുള്ള വിഷയം ഇനിയുമുണ്ട്. ഉമ്മു ഹറാമിയുടെ ഹദീസ് ബുഖാരിയിൽ 6 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. അതായത് പ്രവാചകനായ മുഹമ്മദ് നബി മിൽഹാന്റെ മകൾ ഉമ്മു ഹറാമിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ആ ഉമ്മു ഹറാം ആരാണെന്നോ, ഉബാദത്തിന്റെ ഭാര്യയാണത്. ആ പെണ്ണിന്റെ അടുക്കൽ ഒരു ദിവസം ചെന്നപ്പോൾ ഭക്ഷണം നൽകി സൽക്കരിച്ചു. അങ്ങനെ റസൂലിനെ അവിടെ കിടത്തി. അങ്ങനെ റസൂലിന്റെ തലയിൽ പേൻ നോക്കി. പേൻ നോക്കുന്നതിനിടയിൽ റസൂൽ അവിടെ മടിയിൽ തന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കിൽ നിന്നും ഉണർന്നുകൊണ്ട് ചോദിക്കുകയാണ്. അത് റസൂൽ പെട്ടെന്ന് ഉണരുകയാണ്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുക, എന്താണ് നബിയെ നിങ്ങൾ ഉണർന്നത്? ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താണ് സ്വപ്നം കണ്ടത്? എന്റെ സമുദായം കടലിനപ്പുറത്ത് നിന്നും കടലിലൂടെ സമുദ്രസഞ്ചാരം നടത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ അവർ വിജയിക്കുന്നതായി സ്വപ്നം കാണുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു ഹറാമി എന്ന സ്ത്രീ പറയുന്നത് എന്താണെന്നോ, പ്രവാചക എന്നെയും അതിൽ കൂട്ടണം, ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം. അങ്ങനെ പ്രാർത്ഥിച്ചു ഒന്നുകൂടി കിടന്നുറങ്ങി. അങ്ങനെ ഒന്നുകൂടി കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കണ്ടതെന്നല്ലേ, നിങ്ങൾ ആ സ്വർഗത്തിൽ പെട്ടതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് സഹോദരന്മാരെ മുസ്ലിങ്ങൾക്ക് ഒരു ഗുണപാഠമുള്ളത്? ഈ ഹദീസിൽ എന്താണ് ഗുണപാഠമുള്ളത്? ഞാൻ പറയുന്നു, ഈ ഹദീസിലൂടെ ആരാണ് ഈ പെണ്ണ് എന്ന് വ്യക്തമാക്കുകയാണ്. മിൽഹാന്റെ മകളാണ്, അബൂ ഉബൈദത്തിന്റെ ഭാര്യയാണ്, മറ്റൊരാളുടെ ഭാര്യയായ മറ്റൊരാളുടെ മകളായ നബിയുടെ ബന്ധമല്ലാത്ത, കുടുംബമല്ലാത്ത, ഇളാമയല്ലാത്ത, മൂത്താപ്പയല്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത അന്യ സ്ത്രീയുടെ അടുക്കൽ നബി കടിച്ചുറങ്ങാറുണ്ടായിരുന്നു. ആരാണ് പറയുന്നത്? ഞാനല്ല, ബുഖാരിയിലാണ് പറയുന്നത്. 2099 ഹദീസ് സി എൻ അഹമ്മദ് വരെ നോക്കുക. അതുപോലെ ബുഖാരിയിൽ മറ്റു സ്ഥലങ്ങളിലും പരിശോധിച്ചു നോക്കുക. ഇതിൽ എന്താണ് നബിക്ക് നമുക്ക് ഉത്തമ മാതൃകയുള്ളത്? ഉസ്മത്തിന്റെ ഹസനത്ത് എന്തുണ്ട്? നമുക്കുള്ള ഉത്തമ മാതൃക എന്താണ്? ഭർത്താവില്ലാത്ത സമയത്ത് അന്യ സ്ത്രീകളുടെ വീട്ടിൽ പോവാം, റസൂൽ പഠിപ്പിച്ചിരുന്ന മാതൃകയാണ്. അതുപോലെ തന്നെ ഏതൊരു സ്ത്രീക്കും അന്യപുരുഷൻ വന്നാൽ അവനെ കയറിയിരുത്തി ഭക്ഷണം നൽകാം. അതുപോലെ തന്നെ വലിയൊരു മഹത്തായൊരു കാര്യമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇത്ര വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ആ നാട്ടിലെ ഒരു വലിയ കാലിയായിട്ടുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി. അന്നാട്ടിലെ ഏറ്റവും വലിയ കാലിയാണല്ലോ മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി എന്ന് പറയുന്ന വലിയനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ റസൂലിന് വിവരം കിട്ടുകയാണ്, ഈ സ്ത്രീയെയും സ്വർഗത്തിൽ ഉൾപ്പെടുത്തിയാളാ. ത്യാഗം ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഈ സഹാബികളുടെ കൂട്ടത്തിൽ മയ്യനങ്ങാതെ കിട്ടുന്ന ഒരു പുണ്യമായിട്ടാണ് റസൂൽ ഇവിടെ സമർപ്പിക്കുന്നത്. ഇതിൽ നിന്നെന്താ മാതൃക? പ്രാർത്ഥിച്ചാൽ മതി, യുദ്ധം ചെയ്യണമെന്നില്ല, അള്ളാഹുടെ മാർഗത്തിൽ കുലിയിട്ടും. ഇതൊക്കെ തന്നെയല്ലേ ഇതിലുള്ള ഉസ്വത്തുള്ളത്? ഇതാണോ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്ന ഉസ്വത്തുൽ ഹസന? ഇതെല്ലാം പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ വിവാഹ ജീവിതവും കൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാതിരിക്കാൻ വയ്യ. എന്നാൽ മുഹമ്മദ് നബിയുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് എന്താണ് ഇവർ പറയുന്നതെന്നോ? മുഹമ്മദ് നബിക്ക് 10 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, 9 ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു, 13 ഉണ്ടായിരുന്നു, പല അഭിപ്രായക്കാര. പണ്ഡിതന്മാരുടെ അടുക്കൽ ഇതുവരെ അതിനൊരു ഏകീകരണ സ്വഭാവം കിട്ടിയിട്ടില്ല. എത്ര ഭാര്യമാരുണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് എന്നതിന് ഇതുവരേക്കും ഒരു ഏകീകരണ സ്വഭാവം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ ഈ ഓരോ കല്യാണത്തെക്കുറിച്ചും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും വഷളത്രമാണ്. സഹോദരന്മാരെ, സ്പീക്കർ കെട്ടി സ്പീക്കറിന്റെ ഉള്ളിൽ കൂടെ പറയാൻ മടി വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രണ്ടാം പ്രമാണമായ ബുഹാരിയിൽ പരിശുദ്ധമായി എഴുതി വെച്ച രേഖയാതുകൊണ്ട് രണ്ടാം പ്രമാണമായ ഹദീസ് നമ്മൾക്ക് തള്ളാൻ പറ്റുമോ? ബുഹാരിയിൽ പറഞ്ഞ ഹദീസുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. 1547 ഹദീസ് ചെയ്യുന്നു, റസൂൽ എന്നെ വിവാഹം ചെയ്തു എപ്പോൾ? എനിക്ക് 6 വയസ്സുള്ളപ്പോൾ. 6 വയസ്സുള്ളപ്പോഴാണ് പ്രവാചകനായ മുഹമ്മദ് നബി എന്നെ വിവാഹം ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്തു? മദീനയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് 9 വയസ്സായി. 9 വയസ്സിൽ എനിക്ക് എന്റെ മധുവിധു ആഘോഷിച്ചു. എട്ടും പൊട്ടും തിരിയാത്ത 9 വയസ്സിൽ കിടക്കുന്ന ഒരു കുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആര്? ഉത്തമ പുരുഷനായ ഉസ്വത്തുൽ ഹസനത്തായ, റഹ്മത്തുല്ലിൽ ആലമീനായ, അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിലാണ് ഈ ഹദീസ് ബുഖാരി ഉദ്ധരിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് എത്ര വയസ്സ്? 53 വയസ്സ്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പേരമകളാകാൻ മാത്രം പ്രായമുള്ള ഈ ഒരു കുട്ടി 9 വയസ്സ് എന്ന് പറയുമ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇങ്ങനത്തെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പ്രവാചകനായ മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്തു എന്നല്ലേ നമുക്കതിന് ചിത്രീകരിക്കേണ്ടതുള്ളൂ? ഇതെല്ലാം പറയുമ്പോൾ അവർ പറയാറുള്ളത് എന്താണെന്നറിയോ? അങ്ങനെ അതൊരു അപൂർവ സംഭവമാണ്, അത് എല്ലാവർക്കും ബാധകമായിക്കൊള്ളണമെന്നില്ല. കാരണം ഷബാബിൽ ഒരു ചോദ്യം വന്നു, 2003 ജൂലൈ 11 ബുക്ക് 26:47, വിവാഹത്തിന്റെ പ്രായപരിധിയുണ്ടോ? മറുപടി, വിവാഹം പ്രായപൂർത്തിക്ക് ശേഷം നടക്കേണ്ട കാര്യമാണെന്നാണ് 4:6 പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഷബാബിന്റെ അഭിപ്രായത്തിൽ തന്നെ വിവാഹം പ്രായപൂർത്തിയായതിനു ശേഷം നടക്കേണ്ട കാര്യമാണെന്നാണ് 4:6 കൊണ്ട് കിട്ടുന്നത്. എന്നാൽ ആയിഷയുടെ വിവാഹം ഒറ്റപ്പെട്ടൊരു സംഭവമാണ്, അത് ഇതിൽ കൂട്ടാൻ പറ്റില്ല. ഖുർആന് വിരുദ്ധമായിട്ട് പ്രവാചകനായ മുഹമ്മദ് നബി വിവാഹം കഴിച്ചു എന്നാണ് ഇവർ സമർപ്പിക്കുന്നത്. എന്നാൽ ഖുർആൻ എന്ത് പറയുന്നു? ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒന്നാമത്തെ പ്രവാചകനായിരിക്കണം, ഒന്നാമത്തെ മനുഷ്യരായിരിക്കണം മുഹമ്മദേ നീ എന്നാണ്. ഈ ഖുർആനിൽ എന്തൊരു തത്വമുണ്ടോ, ആ തത്വം അനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ ഒന്നാമനായി നീ ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾക്ക് ധിക്കാരമായി പ്രവാചകൻ മുഹമ്മദ് നബി പ്രവർത്തിച്ചു എന്നാണോ നാം മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ? അങ്ങനെ ആ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ. അതുപോലെ പ്രവാചകന്റെ വിവാഹങ്ങൾ ഓരോന്നായി സമർപ്പിക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. ഒന്ന് രണ്ട് കാര്യം കൂടി പറയട്ടെ. സഫീയയെ നബി വിവാഹം കഴിച്ചു. എങ്ങനെയാണ് നബി സഫീയയെ വിവാഹം കഴിച്ചത്? ഇതൊന്നും ഞാൻ എന്റെ വകയായി ചിത്രീകരിക്കുന്ന കാര്യമല്ല, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന കിതാബ് നിക്കാഹിൽ പരിശോധിക്കുക. ബുഖാരിയിലും ഉണ്ട് ആ സംഭവം, പക്ഷെ ബുഖാരിയിലെ നമ്പർ എത്ര എനിക്കറിയില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹൈബർ യുദ്ധ സന്ദർഭത്തിൽ ഹൈബർ ഞങ്ങൾ ശക്തി മുഖേന കീഴ്പ്പെടുത്തി. ഹൈബറിന്റെ ചരിത്രം പറയാം മുസ്ലിം. അങ്ങനെ അവിടെയുള്ള സ്ത്രീകളെയെല്ലാം പുരുഷന്മാരെയെല്ലാം ഞങ്ങൾ ആട്ടിയോടിപ്പിച്ചു. എന്നാൽ അവിടെ ആരുണ്ടായിരുന്നത്? പുരുഷന്മാരിൽ അധികവരും കത്തിയും കൈക്കോട്ടും കലപ്പയുമായിട്ട് പുറത്തു പോയതായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഹൈബറിലേക്ക് എത്തിയത്. അങ്ങനെ അവിടെയുള്ള പുരുഷന്മാരെയെല്ലാം മാറ്റിപ്പുറത്താക്കി. അപ്പോൾ സ്ത്രീകൾ മാത്രമായി. അങ്ങനെ സ്ത്രീകളെ എല്ലാവരെയും ഞങ്ങൾ അവിടെ പിടിച്ചുവെച്ചു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ ഞങ്ങൾ പിടിച്ചുവെച്ചു. അങ്ങനെ സ്ത്രീകൾ ധാരാളമായി. ആ സ്ത്രീകളെ അവർ ഓഹരി വെക്കുക. ഈ പെണ്ണുങ്ങളെല്ലാവരെയും വിളിച്ചു വരിച്ചിട്ട് എന്തു ചെയ്യണറോ, ആ യുദ്ധ സ്വത്തിൽ നിന്നും കിട്ടിയ ഈ മുതലുകൾ അവർ ഓഹരി വെക്കുക. അങ്ങനെ ഓഹരി വെച്ചപ്പോൾ ദിഹിയയുടെ ഓഹരിയിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി പെട്ടുപോയി. അപ്പോൾ അവർക്കൊരു മുറുമുറുപ്പ്, ദിഹിയന്റെ ഓഹരിയിലാണല്ലോ ആ ചൊറുക്കുള്ള പെൺകുട്ടി. അങ്ങനെ അവർ തർക്കമായി, അവരങ്ങനെ പല വിഷയങ്ങളുമായിട്ട് വന്ന്. അങ്ങനെ അവർ വന്ന് റസൂലിനോട് പറഞ്ഞു, അതാ ദിഹിയന്റെ പെണ്ണില് കൂട്ടത്തില് നല്ലൊരു പെൺകുട്ടിന്റെ, റസൂൽ എങ്ങക്കാണത് പറ്റ, യോജിക്കുന്നത് നിങ്ങൾക്കാണ്. അപ്പൊ റസൂല് പറഞ്ഞു, അങ്ങനത്തെ ഒരു പെൺകുട്ടി അതിലുണ്ടോ? ഉണ്ട്. എന്നാ ഓളൊന്നും കണ്ട് വരാൻ പറ, അങ്ങനെ കൊണ്ടുവന്ന് റസൂലിന്റെ അടിമുതൽ മുകളിൽ വരെ ആ പെൺകുട്ടിനെ ഒന്ന് നോക്കി. നോക്കിയപ്പോ തിരക്കടില്ല, ഓ നല്ല പെൺകുട്ടിയാണല്ലോ. റസൂലിന് തൃപ്തിപ്പെട്ടു. തൃപ്തിപ്പെട്ട റസൂൽ എന്താണ് ചെയ്തതെന്നോ, എണ്ണത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് ആ ഒറ്റ ഒന്നിനെ അങ്ങോട്ട് വാങ്ങി. നോക്കണങ്ങള്, പ്രവാചകനായ മുഹമ്മദ് നബി ഏഴെണ്ണം കൊടുത്തിട്ട് ഒറ്റ പെൺകുട്ടിനെ അങ്ങോട്ട് വാങ്ങി. ആരാണ് എഴുതി വെച്ചത്? മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്നിട്ട് ഈ പെൺകുട്ടിനെ എവിടേക്കാ കൊടുത്തെന്നറ ഉമ്മു സുലൈമിന്റെ അടുത്ത് കേൾപ്പിച്ചു കൊടുത്ത്. അവളുടെ വീട്ടിൽ അവളെ വെച്ച് ഒന്ന് ഒരുക്കി മിനുക്കി. ആ പെൺകുട്ടിന്റെ എന്തേത്? ഒന്ന് പുതിവണ്ണാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ വെച്ചിട്ടന്നെ അന്ന് തന്നെ മധുവിത ആഘോഷിച്ചു. നാളെ ഇത് ഹൈബർ യുദ്ധത്തിന് പോയ ആ യുദ്ധ ക്ഷീണത്തിനൊന്നും നോക്കേണ്ട ആവശ്യമല്ല. അവിടത്തെ ചട്ടമ്പിയായി ഇവർ ചിത്രീകരിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബിയെ ഇവർ ചട്ടമ്പിയായി ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് ഈ ചട്ടമ്പിത്തരം എന്താണ് കാണിച്ചതെന്നോ, ഈ പെൺകുട്ടിയെ അവിടെ വെച്ച് തന്നെ മധുവിധു ആഘോഷിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്താണ് റസൂൽ വലീമത്തു ഹത്തമ്ര വല്ലഖത്തുവസ്സം, എന്നിട്ട് ആ മധുവിധു ആഘോഷിച്ചതിന് എന്ത് കൊടുക്കണം? വലീമത്ത് കൊടുക്കണം. എന്നിട്ട് എന്താ കൊടുത്തത്? തമ്പ് കാരക്ക കൊടുത്തു, പാലട്ടി കൊടുത്തു, നെയ്യ് കൊടുത്തു. പാലട്ടിയും കാരക്കയും ഒക്കെ വലീമത്ത് വിറ്റേ തന്നെ എടുത്തു കൊടുത്തു. ഈ ഹദീസിന് ഇവരെന്തേ പറയുള്ളോ? പ്രവാചകന്റെ ചര്യ, ഒരു വിവാഹം കഴിച്ചാൽ മധുവിധു ആഘോഷിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും വലീമത്ത് കൊടുക്കണം സഹോദരന്മാരെ. റസൂലിന്റെ സുന്നത്ത് അങ്ങനെയാണ്. സഫീയെ വിവാഹം കഴിച്ചതിന് ശേഷം റസൂൽ അവിടെ വലീമത്ത് കൊടുത്തിട്ടുണ്ട്, തമ്പ് കൊടുത്തിട്ടുണ്ട്. കാരക്ക എന്ന് പറയുന്ന സാധനം വളരെ വില കുറഞ്ഞതാണെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുത്ത് വിവാഹത്തിന് ഒരു വലീമത്ത് കൊടുക്കുന്ന ഒരു സുന്നത്തുണ്ട്, ആ സുന്നത്ത് എടുക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഈ ഹദീസ് ഉപയോഗിക്കാറുള്ളൂ. ഹദീസിന്റെ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ഇവർ ജനങ്ങളെ പഠിപ്പിക്കൂല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഹദീസിന്റെ തുടക്കം മുതൽ അവസാനം വരെ ജനങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ നിന്നും ഓരോരുത്തരും ഇറങ്ങിപ്പോവും. ഇതാണോ ഈ ജനങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഇത് ആ എവിടെ നോക്കിയിട്ടാ എഴുതിച്ചെന്ന് ചോദിക്കും. മുസ്ലിം ആദരപൂർവ്വം എഴുതി വെച്ച ഒരു ഹദീസാണിത്. അപ്പൊ ഇതിന് മാത്രമല്ല സുന്നത്ത്, ഇവിടെ വലിയമത്ത് കൊടുക്കുന്നോടത്തുള്ള സുന്നത്ത് മാത്രമേ ഇവരിവിടെ സമർപ്പിക്കാറുള്ളൂ. ഏഴെണ്ണം അങ്ങോട്ട് കൊടുത്തിട്ട് ഒന്നിനങ്ങോട്ട് വാങ്ങി. ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയും, ഒന്നിനെ കൊടുത്തിട്ട് ഒന്നാണ് വാങ്ങിയത്, ഒന്നിനെ കൊടുത്തിട്ട് ഒന്നാണ് വാങ്ങിയത്. ശരിയാണ്. 1653 ഹദീസിലാണ് ഏഴെണ്ണം കൊടുത്തിട്ടാണ് ഒന്ന് വാങ്ങിയത് എന്നുള്ളത്. 1651 ഹദീസിലാണ് ഒന്ന് കൊടുത്തിട്ടാണ് ഒന്നിനെ വാങ്ങിയത്. ഏതായാലും ഏഴെണ്ണം കൊടുത്താലും ഒന്ന് കൊടുത്താലും ചൊർക്കുള്ള ആ പെൺകുട്ടിനെ റസൂല് ഗജലാക്കി എന്നല്ലേ. സഹോദരന്മാരെ, ഈ രണ്ട് ഹദീസ് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ആ രണ്ട് ഹദീസുകൾ തമ്മിൽ തന്നെ വൈരുദ്ധ്യം. ഏഴെണ്ണം കൊടുത്തിട്ടാ ഒന്ന് വാങ്ങിയത്, ഒന്ന് കൊടുത്തിട്ടാണ് ഒന്ന് വാങ്ങിയത്. ഈ രണ്ട് വൈരുദ്ധ്യം വന്നതോടുകൂടി തന്നെ ആ ഹദീസ് തോട്ടിക്ക് തള്ളണം. ഞങ്ങൾ ആ ഹദീസൊന്നും സ്വീകരിക്കണില്ല. നിങ്ങൾ എന്തിനാണ് ഈ ഹദീസിനൊക്കെ പൂജിച്ചുകൊണ്ട് കൊണ്ടുനടക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മാതൃക, മൈമൂനയെ നബി വിവാഹം കഴിച്ചു. ഇഹ്റാമിലായിരിക്കെ ഒരാളും തന്നെ മറ്റൊരാളെ വിവാഹം കഴിക്കുകയോ ആലോചിക്കുകയോ നിക്കാഹ് ചെയ്തു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ബുഖാരിയും മുസ്ലിമും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചരിത്രം എന്താണോ, ഇബിൻ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി ഇഹ്റാമിലായിരിക്കെ മൈമൂനയെ വിവാഹം കഴിച്ചു. നബിക്കാണൊന്നും വാദകല്ല. നബി എല്ലാവരോടും പറയാ, ഇഹ്റാമിലായിരിക്കെ വിവാഹം അന്വേഷിക്കാനോ ആലോചിക്കാനോ വിവാഹം നിക്കാഹ് ചെയ്തു കൊടുക്കാനോ നിക്കാഹ് ചെയ്യാനോ പാടില്ല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ട് അതിന് നേരെ താഴെ പറയാണ്, നബി അതൊക്കെ ചെയ്തു. മുസ്ലിം സ്ഥാപിക്കണ എന്താണോ, ഈ വക തത്വങ്ങളൊന്നും പ്രവാചകൻ ഫലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. 1627-28 ഹദീസ് പറയുന്നത് ഇങ്ങനെ ഒരു വിവാഹം നടക്കാനേ പാടില്ല. അതിന് നേരത്തെ 1630-863 സി എൻ അഹമ്മദ് വലീന്റെ ഹദീസ് പറയുന്നത് എന്താണോ, നബി ഇങ്ങനെ വിവാഹം ചെയ്തു. ഇത് ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? നബിക്ക് ഇത് വാദകല്ലേ. അതുപോലെ സൈനബയെ വിവാഹം കഴിച്ച ചരിത്രം ഒരുപാടുണ്ട്. നബിയുടെ നബി സൈനബയുടെ തൊട കണ്ടിട്ടാണ് വിവാഹം കഴിച്ചത്. ആക്കെ ഒരുപാട് ചരിത്രമുണ്ട്, അതൊന്നും ഞാൻ പറയില്ല. അതുപോലെ ഈ നബിന്റെ പിന്നെ ഭാര്യാഭർത്തൃ ജീവിതം എങ്ങനെയായിരുന്നു, വലിയൊരു കാര്യമാണത്. എങ്ങനെയാണ് നിങ്ങൾ ഖുർആൻ മാത്രം അനുസരിച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ കിട്ടുക, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സുന്നത്ത് നോക്കണ്ടേ എന്നവർ ചോദിക്കാറുള്ളത്. എന്നാൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സുന്നത്ത് നോക്കിയാൽ എന്താണ് അപകടമെന്നോ, ആ അപകടം ഞാൻ കുറച്ചുകൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു തരാം. നബി എന്തായിരുന്നു, ഒരു കാമഭ്രാന്തനായിരുന്നു. അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കാന റസൂൽ യദൂറു അലാ നിസാഇ ഫി സാഅത്തിൽ വാഹിദ മിനൽ ലൈലി വന്നഹാരി വമിൻ ഹിദാശറ വഫി റിബാതിൻ തിസ്ആ. റസൂല് പ്രവാചകനായ മുഹമ്മദ് നബി നബിയുടെ ഭാര്യമാരെ ഒരു മണിക്കൂറിനുള്ളിൽ 9 ഭാര്യമാരുടെ അടുക്കലും സന്ദർശിക്കാറുണ്ട്. വേറൊരു റിപ്പോർട്ടിൽ 11 എന്നും റിപ്പോർട്ടുണ്ട്. അപ്പോൾ ചില പറയപ്പെട്ടു, അവക്കാന യുതീഖുദാലിക്ക, അതിനൊക്കെ ഉള്ള താക്കത്ത് ശക്തി റസൂലിനുണ്ടോ? കാല, അങ്ങനെ അവിടെ സംസാരമുണ്ട്. കുന്നാന തഹദ്ദതു, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അന്നഹു ഉതിയ ഖുവ്വത സലാസീൻ, മുഹമ്മദ് നബിക്ക് 30 ശക്തിയുണ്ട്. ആ 30 ശക്തിയുണ്ട് നബിക്ക്. അപ്പം 12, 11, 13 ഭാര്യമാരടുക്കലേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നബിക്ക് പോവാം. ആരാ പഠിപ്പിക്കുന്നത്? ബുഹാരിയാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ബുഹാരി ഒരാവർത്തിയെങ്കിലും ജനങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഒന്നും കളയാതെ ബുഹാരിയും മുസ്ലിമും ഒരാവർത്തി ജനങ്ങളെ പഠിപ്പിച്ചാൽ അവർക്ക് ബോധ്യപ്പെടും ഇത് ഞങ്ങൾക്ക് പ്രമാണമായി വേണ്ട എന്ന്. ഇത് മുഹമ്മദ് നബിയുടെ ചരിത്രമാണെങ്കിൽ ബുഹാരിയിൽ പറയുന്നു, മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രം ധാരാളമുണ്ട്. മൂസാ നബിയുടെയും അയ്യൂബ് നബിയുടെയും ഒക്കെ ഉണ്ട്. ഒരു നബിയുടെ ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. സുലൈമാൻ നബിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? നിങ്ങൾ ആരെങ്കിലും ബുഹാരി മറച്ചു വെക്കണോ? സുലൈമാൻ നബിക്ക് 60 ഭാര്യമാരുണ്ടായിരുന്നു. ഞാനല്ല പറയുന്നത്, ബുഹാരിയാണ് പറയുന്നത്. 7469 ഹദീസ് ഹുറൈറ റിപ്പോർട്ട്, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബിക്ക് 60 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഈ രാത്രി ഞാൻ അവരെ എല്ലാം സമീപിക്കും, എന്നിട്ട് അവരെല്ലാം ഓരോ കുതിരപ്പടയാളികളെ പ്രസവിക്കും, അവരിലൂടെ ഓരോ കുതിരപ്പടയാളികൾ എനിക്കുണ്ടാവും. അങ്ങനെ എനിക്ക് 60 കുടലപ്പടയാടുകൾ ഇതാ വരാൻ പോകുന്നു എന്ന് സുലൈമാൻ നബി റോട്ടിലിറങ്ങി പറഞ്ഞു എന്നാ. എന്നിട്ട് എന്താണ് അവരിങ്ങനെ പ്രതീക്ഷിക്കാണ്, 10 മാസം ആവാൻ കാത്തിക്ക, എത്ര നാണ് വരുന്നത്, 60 65 20 35 എത്ര നോക്കുക. എന്നിട്ട് അവസാനം 10 മാസം ആയപ്പോൾ ഒരു പെണ്ണില് ഒരു ചാപ്പിള്ള മാത്രമാണ് ജനിച്ചത്. അപ്പം അവിടെ സംസാരായി, അള്ളാന്റെ വഹയി കിട്ടിയിട്ട് പ്രസംഗിക്കുന്ന പറയുന്ന സുലൈമാൻ നബിയാണല്ലോ വലിയ വീമ്പിളക്കിയത്, ഇതാ 60 പേരുമാരിലെ 60 കുട്ടികൾ വരാൻ പോകുന്നുണ്ട്, ഇത്ര വലിയ പടയാളികൾ എവിടെ എന്ന ചോദ്യം ആ സദസ്സിൽ നിന്നും ആ ജനങ്ങളിൽ നിന്നും ചോദ്യം വന്നപ്പോൾ മറുപടി എന്താണെന്നറിയോ, റസൂലിന് ഒരു പിഴവ് പറ്റി, ഇൻഷാല്ലാ എന്ന് പറഞ്ഞില്ലാ. കേട്ടോ, ഇത് ബുഖാരി സ്ഥാപിക്കുന്ന കാര്യം എന്നറിയോ, ഇൻഷാല്ലാ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടി മാത്രം ചാപ്പിള്ളയായി ജനിച്ചത്, മറ്റിലൊന്നും ഉണ്ടായില്ല. അപ്പൊ 60 ജനിക്കാതെ പോയത് എന്തുകൊണ്ടാണ്, ഇൻഷാല്ലാ എന്ന് പറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാല്ലയുടെ മഹത്വം ഇത്രമാത്രമാണെന്ന് അവർ സമർപ്പിക്കാറുള്ളത്. ഇൻഷാല്ലാന്റെ മഹത്വം മാത്രമേ ഇതിന് കാണുള്ളൂ. പ്രവാചകനായ സുലൈമാൻ നബിക്ക് ഇത്രമാത്രം ഭാര്യമാരുണ്ടാവോ, എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യാവോ എന്നൊന്നും വരെ ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് 60 ഭാര്യമാരുണ്ടായിരുന്നു, ഇവിടെ ഇൻഷാല്ല പറഞ്ഞില്ല, ഇൻഷാല്ല പറഞ്ഞില്ലെങ്കിൽ 60 എണ്ണം ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ. ഇനിയോ ഈ വിഷയത്തിൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ എന്താണ് നോക്കണം നിങ്ങൾ. ഖുർആനിലൂടെ വിവാഹ ജീവിതം കിട്ടുകയില്ല, കിട്ടണമെങ്കിൽ 2 പ്രമാണമായ ഹദീസ് നോക്കണം. സഹോദരന്മാരെ, ഈ രീതിയിലുള്ള ഈ ഹദീസുകൾ ഇപ്പോഴുള്ള ചെറുപ്പക്കാരുടെ മുമ്പിൽ സമർപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ അപകടം എത്രയാണെന്നല്ലേ നോക്കണം നിങ്ങൾ. 6971 ഹദീസ് SS കിതാബ് നിക്കാഹ് നിങ്ങളിന്ന് പരിശോധിച്ചു നോക്കുക. അബ്ദുൽ സലാം സുല്ലമിയുടെ ഹദീസാണ് നോക്കുന്നതെങ്കിൽ 6971 ഹദീസ് നോക്കുക. ചിലർ പറയുകയാണ്, ഒരാൾ ഒരു അനാഥയെ അല്ലെങ്കിൽ ഒരു കന്യകയെ പ്രേമിച്ചു, ഒരു യതീമിനെ അല്ലെങ്കിൽ ഒരു കന്യകയെ പ്രേമിച്ചു, എന്നിട്ട് അവൾ അതിന് വിസമ്മതിച്ചു. അപ്പോൾ അയാൾ ഇപ്രകാരം കുതന്ത്രം പ്രയോഗിച്ചു, ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു, പ്രേമിച്ചപ്പോൾ അവൾ വിസമ്മതിച്ചു, വിസമ്മതിച്ചപ്പോൾ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. എന്താണെന്നറിയോ, 2 വ്യക്തികളെ കൊണ്ട് അയാൾ ഇവളെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് കള്ളം പറയുക, രണ്ടാളെ കള്ളസാക്ഷി വിളിച്ച, രണ്ടാളോട് കള്ളം പറയുക, നിന്നെ ഇവള് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് ഓളോട് കള്ളം പറയുക, ഈ വിവരം അവളോട് പറയുക. അപ്പോൾ അവൾ സമ്മതിച്ചു, എന്നാ ശരി, അങ്ങനെ സമ്മതിച്ചു. എന്നിട്ടോ കാലി ഇവരുടെ സാക്ഷിത്വം സ്വീകരിക്കുകയും ചെയ്തു. കാലിം ഇതിന് കൂട്ടു നിൽക്കണം ഈ കള്ളത്തരത്തിന്. ഭർത്താവിന് ഇതെല്ലാം നുണയാണെന്നറിഞ്ഞാലും അവളെ സംയോഗം ചെയ്യാം. സഹോദരന്മാരെ, ഈ സ്പീക്കറിന്റെ ഉള്ളിൽ കൂടെ പറയാൻ പറ്റേണ്ട കാര്യമാണോ ഇത്? പക്ഷേ ബുഹാരിയിൽ പറഞ്ഞ വാക്കായതുകൊണ്ട് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതേ ഹദീസ് 6970 അബൂഹുറൈറയും റിപ്പോർട്ട് ചെയ്യാണ്. അതിൽ പറയുന്നത് എന്താണോ, ഒരു വിധവയെ പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ മതി, അനാഥയെ എന്ന് ആ ഹദീസിലില്ല. എന്നിട്ട് ഈ സംഭവം തന്നെ പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടെന്താണ്, അവളുമായിട്ട് കഴിച്ചുകൂട്ടാം എന്നാണ് ഈ ഹദീസിലൂടെ സമർപ്പിക്കുന്നത്, 2 ഹദീസ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ നമുക്കൊരു ഗുണപാഠമുള്ളത്? ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? പ്രേമിച്ച കുട്ടിയെ കിട്ടുന്നില്ലെങ്കിൽ എടുക്കേണ്ട തന്ത്രം എന്തായിരിക്കണം എന്ന് ചെറുപ്പക്കാർക്ക് ഒരു മാതൃക. നമ്മളൊരു പെൺകുട്ടിയെ പ്രേമിച്ചാൽ ആ പ്രേമിച്ച പെൺകുട്ടി നമ്മൾ പറയുന്ന വാക്കുകൾ നിരസിക്കുകയാണെങ്കിൽ എടുക്കേണ്ട തന്ത്രം എന്തായിരിക്കണം എന്ന് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഹദീസ് എന്ന പേരിൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഈ ഹദീസാണിത്. ഇതെന്താണ്, പ്രവാചകൻ പറഞ്ഞതല്ല എന്ന നിലക്ക് ചിലർ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹദീസ് തന്നെ കൊണ്ടുവരുന്നത്. ചിലർ പറയുന്നതൊക്കെ കൂടി ബുഹാരിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ടെന്താ പറയുന്നവരോ, എടുക്കേണ്ട യുവാക്കളുടെ കുതന്ത്രം, അതുപോലെ തന്നെ തന്ത്രം ഫലിക്കുന്നില്ലെങ്കിൽ കുതന്ത്രം പ്രയോഗിക്കാം, അതുപോലെ തന്നെ കള്ളസാക്ഷി പറയാം, മഹല്ലിലെ ഒരു കാലിക്ക് കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാം, വിവാഹം നടക്കാതെ തന്നെ അന്യസ്ത്രീയെ ബന്ധപ്പെടാം. ഇതല്ലേ നമുക്ക് ഈ ഹദീസിലൂടെ കിട്ടുന്ന ഉസ്വത്തുൻ ഹസന? ഇതാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഈ നമ്പർ സഹിതം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. കിതാബ് നിക്കാഹ് എന്ന ആ ഭാഗം ഏതെങ്കിലും ഒരു പള്ളി ദർസിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു അറബി കോളേജിൽ പോയിട്ട് ആ ഉസ്താദുമാരോടോ മൗലവിമാരോടോ ഒരാവർത്തി ഒന്ന് വായിച്ചു നോക്കി പഠിച്ചു വരിക. എന്നാൽ ഇവിടെയുള്ള മൗലവിമാരും മുസ്ലിയാക്കന്മാരും എല്ലാം ഇതിന് വെള്ളപൂശും. എന്താണോ ചില ചെറിയ പണ്ഡിതന്മാരെന്ന് പറയും, ആ ഹദീസിൽ ഇന്നോടത്ത് ഇന്നാള് കള്ളനാണെന്ന് ഇന്നാള് പറഞ്ഞതായിട്ട് മറ്റവൻ റിപ്പോർട്ട് ചെയ്തത് വേറൊരാൾ ഉദ്ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആ ഹദീസ് തള്ളണം. ഇങ്ങനെ പറയുള്ളൂ. സഹോദരന്മാരെ, ഈ ബുഖാരി മുസ്ലിമും എവിടെ നോക്കിയിട്ടാണ് ഈ ഹദീസ് എഴുതി വെച്ചിട്ടുള്ളത്? ഖുർആനിലെ 80 ആയത്തുകൾ വിവാഹ സംബന്ധമായ വിഷയങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവസാനം പറയാം. വളരെ സുന്ദരമായ കാര്യങ്ങൾ ഖുർആൻ സമർപ്പിക്കുമ്പോൾ എവിടെ നോക്കിയിട്ടാണ് ബുഖാരിയെ ഹദീസിലൂടെ എഴുതിച്ചത്? ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണോ? ഇതിന്റെ പിന്നിലുള്ള സനദ് നോക്കേണ്ട വല്ല ആവശ്യം ബുഖാരിക്കുണ്ടോ? പോടാവിടുന്ന് ഇങ്ങനത്തെ കള്ളത്തരത്തിന്റെ ഹദീസും കൊണ്ട് ഈ ചവറയിലേക്കാണ് വരുന്നത്, ഈ പരിശുദ്ധ ഗ്രന്ഥത്തിലേക്കാണ് വരുന്നത്. അന്റെ ചവറ കൊണ്ടുപോടാന്ന് പറയണ്ടേ ബുഖാരി? ബുഖാരി ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞില്ല. 600,000 ഹദീസിൽ നിന്ന് കറകളഞ്ഞ് ആക്കി കുറുക്കി എടുത്തിട്ടുള്ള ഹദീസാണ് 4,000 ചില്ലാനം 6,000 ചില്ലാനം എന്നൊക്കെ പറയുന്ന ഈ ബുഖാരി സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലാണ് ഇതൊക്കെ എഴുതിച്ചിട്ടുള്ളത്. നോക്കണങ്ങള് തള്ളാമെങ്കിൽ ആ 600,000 തള്ളാമായിരുന്നു. ബുഖാരി ഇമാം 600,000 തള്ളിയ കൂട്ടത്തിൽപ്പെട്ട നല്ലത് സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ ഹദീസാണ്. തീർന്നോ? തീർന്നില്ല. ഇതുപോലെയുള്ള എത്ര ഹദീസുകളുണ്ട്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ അന്യ പുരുഷന്മാർ കയറി വന്നാൽ അവർ അവിഹിത രീതിയിൽ ആ ഭാര്യയോട് നിങ്ങളുടെ ഭാര്യയോട് പെരുമാറുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഹുക്കും? ഖുർആനിൽ നിന്ന് അതിന്റെ ഹുക്കും കിട്ടുകയില്ല ഹദീസില്ലാതെ എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഹദീസിലൂടെ കിട്ടുന്ന ഹുക്കും എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയണോ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. കിതാബുർ റളായത്ത്, മുലകുട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട കിതാബ് ഒന്ന് പരിശോധിച്ചു നോക്കുക. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1698, 1699, 1700, 1701, 1702, 1703 എന്നീ നമ്പറുകളിലൂടെ സമർപ്പിക്കുന്ന വളരെ സുന്ദരമായ ഒരു സമർപ്പണമുണ്ട്. ആരെങ്കിലും അതൊന്ന് പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു ഹദീസ് മാത്രം ഞാനതിൽ പറയാണ്. ആയിഷ കാലത്ത് ആയിഷ റിപ്പോർട്ട് ചെയ്യുകയാണ്, ജാഅത്ത് സഹില ബിന്ത് സുഹൈൽ ഇലൻ നബിയെ, സഹില ബിന്ത് സുഹൈൽ എന്ന സ്ത്രീ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വരികയാണ്. കാലത്ത് അവള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ അറാ ഫീ വജ്ഹി അബീ ഹുദൈഫ മിൻ ദുഖൂലി സാലിഹിൻ, എന്റെ ഭർത്താവായിരിക്കുന്ന അബീ ഹുദൈഫയുടെ മനസ്സിൽ ചെറിയേറിയ ഒരു വിഷമമുണ്ട്. എന്ത് കാര്യത്തിൽ? മിൻ ദുഖൂലി സാലിം, സാലിം വരുന്ന കാര്യത്തിൽ. സാലിം ആരാണോ? വഹുവ ഖലീഫുഹു, സാലിം എന്ന് പറയുന്നത് അബൂ ഹുദൈഫന്റെ സ്നേഹിതനാണ്. അപ്പൊ എന്റെ ഭർത്താവിന്റെ സ്നേഹിതനായ സാലിം ഇടക്കിടക്ക് എന്റെ അടുക്കലേക്ക് വന്നിട്ട് ശല്യപ്പെടുത്തുന്നത് എന്റെ ഭർത്താവിന് അരോചകമായി തോന്നുന്നുണ്ട് നബിയേ, ഞാൻ എന്താണ് അതിന് വേണ്ടത് എന്ന് പ്രവാചകനായ മുഹമ്മദ് നബിയോട് ആ സ്ത്രീ വന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞ മറുപടി എന്താണോ? ഫഖാല നബിയു, നബി പറഞ്ഞു, അള്ളീക്കണ മോലോടത്താള. സഹോദരന്മാരെ, ഈ സ്പീക്കറിന്റെ ഉള്ളിൽ കൂടെ പറഞ്ഞാൽ ഈ സ്പീക്കർ സെറ്റുകാരൻ പോലും ഇത് കൊണ്ടുപോവാൻ മടിക്കും. എത്രമാത്രം സെറ്റ് കേടുവരുത്തി എന്ന് പറയുമോ എന്ന ഭയമാണ് എനിക്കുള്ളത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്, അവർക്ക് മൊര കൊടുത്താളാൽ. കാലത്ത് അവള് പറഞ്ഞു, കൈഫർലിയോ, ഞാൻ എങ്ങനെ അവക്ക് മൊര കൊടുക്ക? ഒരു മൊര കൊടുക്ക, വഹുവ റജുലുൻ കബീർ, അവൻ വലിയൊരു മനുഷ്യനല്ലേ. എനിക്കറിയാം ഓനൊക്കെ വലിയ മനുഷ്യനാണ്, എന്നാലും ജഡ മനോടത്തളാൻ. എന്നിട്ടു വഫി റിവായത്തിൻ മറ്റൊരു റിവായത്തിലുണ്ട്, വഖാന ഖദ് ഷഹിദ ബദർ, അയാള് ബദറില് പങ്കെടുത്ത മഹാനാണ് എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. ആ ബദറില് പങ്കെടുത്ത ഒരു മഹാനാണ് ഈ പണി ഒപ്പിച്ചത് എന്ന് മുസ്ലിം ഇവിടെ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കണം നിങ്ങള്. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ഞാനത് കൊടുത്തതിനു ശേഷം എനിക്ക് അരോചകം തോന്നിയില്ല. പിന്നെങ്ങനെ അയാളിന്റെ അടുത്തേക്ക് വരുന്നതിന് എനിക്ക് പ്രശ്നം വന്നിട്ടില്ല. കാരണം ഓന്റെ മകനായി പോയില്ലേ, ഒരിക്കൽ മല കൊടുത്താൽ പിന്നെ മകനായി തീർന്ന്. അങ്ങനെ മകനായതിനു ശേഷം എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ പിന്നെ വരുമ്പോവും കുഴപ്പമില്ല. ഇതാണ്. എന്നിട്ട് ഇതിന്റെ ഹദീസ്, ഈ ഹദീസ് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. ഞാൻ ഈ ഹദീസും കൊണ്ട് മുജാഹിദിന്റെയും സുന്നിയുടെയും ജമാഅത്തുലാമിയുടെയും പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി ചോദിച്ചു നോക്കി. ചോദിച്ചപ്പോൾ അവര് പലരും പല മറുപടിയാ പറയുന്നത്. ഒരാൾ പറഞ്ഞ മറുപടി വളരെ രസകരമായി. അയാൾ പറഞ്ഞ മറുപടി എന്താണോ, മുസ്ലിമിൽ ഇങ്ങനൊരു ഹദീസുണ്ട്, പക്ഷേ ആ ഹദീസിൽ പറഞ്ഞത് എന്താണെന്നല്ലേ, ഞാൻ അവൾക്ക് അത് കൊടുത്തതിനു ശേഷം എനിക്ക് പ്രശ്നമുണ്ടായില്ല എന്നല്ലുള്ളൂ, അതുകൊണ്ട് മുല ഈമ്പി കുടിച്ചതാണ് എന്ന് പറയുമോ, അതൊരു പാത്രത്തിൽ പിഞ്ഞെടുത്ത് കുടിച്ചതായിക്കൂടെ എന്നാണ് ചോദ്യം ചോദിച്ചത്. അങ്ങനെ ആവാനും സാധ്യതല്ലേ, എങ്ങനായാലും ഈ ഹദീസ് തള്ളുകൂടാ എന്ന് തന്നെയാണ്. ഇതാണോ പ്രവാചകന്റെ ഉസ്വത്തുൽ ഹസന, ഇങ്ങനെയാണോ നബി ഉപദേശിക്കുക? സഹോദരന്മാരെ, ഖുർആൻ എന്ത് പറയുന്നു? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിശത ഫില്ലദീന ആമനു ലഹും മദാബുൻ അലീമും ഫിദ്ദുനിയാ വൽ ആഖിറത വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ഒരു സ്ത്രീയെ കുറിച്ചോ പുരുഷനെ കുറിച്ചോ ഇങ്ങനെ വല്ല ഫാഹിശത്തും ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആർക്കാണ് ശിക്ഷ? ഇത് ഒരു ഫാഹിശത്താണ്. ഇങ്ങനെ വല്ലവനും പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിന് ശിക്ഷയുണ്ട് എന്നാ പറഞ്ഞ ഖുർആൻ പറയുന്നത് 24:19. സത്യവിശ്വാസികളിൽ ഇങ്ങനെ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണോ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ ഇവർ ഇതേ രീതിയിലുള്ള തമ്മാടിത്തരങ്ങളാണ് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബുഖാരിയും മുസ്ലിമും എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ ഖുർആനിൽ മുലകുടി ബന്ധത്തിന് എന്താണ് വ്യാഖ്യാനം, അല്ല കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് ഖുർആനിലേക്ക് നിങ്ങൾ നോക്കുക. മുലബന്ധവുമായിട്ട് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളതിന്റെ കാഴ്ചപ്പാട് വളരെ സുന്ദരമായി പറഞ്ഞിട്ടുണ്ട്. 2:233, 4:23, ആരാണ് മുല കൊടുക്കേണ്ടത്, കുട്ടിയുടെ മാതാവാണ് മുല കൊടുക്കേണ്ടത്, എത്ര കൊല്ലമാണ് മുല കൊടുക്കേണ്ടത്, എങ്ങനെയാണ് മുല കൊടുക്കേണ്ടത്, മുല കൊടുക്കേണ്ട സന്ദർഭത്തിൽ അവർ രണ്ടു കൂട്ടരും മുലകുടി നിർത്തണം എന്ന അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് മുലകുടി നിർത്തിക്കൂടെ എന്ന ചോദ്യം ഭർത്താവും ഭാര്യയും കൂടി മുശാവറ നടത്തിക്കൊണ്ട് തീരുമാനിക്കാം. അങ്ങനെ ആ ഉമ്മക്ക് മുല കൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ മുല കൊടുക്കാൻ വെക്കാം, അതിന്റെ കൂലി ഭർത്താവ് കൊടുക്കണം എന്നിത്യാദി കാര്യങ്ങൾ വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു മസ്അല ഖുർആനിൽ കാണുമോ? അന്യ പുരുഷൻ അന്യ സ്ത്രീയുടെ അടുക്കൽ എന്തെങ്കിലും ഒരു അതീത ബിന്ദത്തിന് ചോദിച്ചാൽ ആ പുരുഷന് മുല കൊടുക്കണം എന്ന് ഖുർആനിൽ നോക്കിയാൽ കിട്ടൂല. ഇവരെന്ത് പറയുന്നു? ഹദീസിലൂടെ കിട്ടുന്ന മസ്അല ഇതാ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ കിതാബുൻ നിക്കാഹ് നോക്കിയിട്ട് കിതാബുർ റളായത്തും കിതാബുൻ നിക്കാഹും ഒന്ന് പരിശോധിച്ചു നോക്കുക, ബുഖാരിയും മുസ്ലിമും. അതുപോലെ തന്നെ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്, മുത്തഅത്തു നിക്കാഹ്, താൽക്കാലിക വിവാഹം. അതിനൊരു ഓമന പേരിട്ടിരിക്കുകയാണ്, മുത്തഅത്തു നിക്കാഹ്, താൽക്കാലിക വിവാഹം. ബുഖാരിയിലെയും മുസ്ലിമിലെയും ആ അധ്യായങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 5075 SS, 1615 മുസ്ലിം. അൻ സബുറ അന്നഹു ഖാല അദ്നന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മുത്അ ഫന്തലഖതു അന വ റജുലുൻ ഇലാ ഉംറത്തിൻ കഅന്നഹ ബിഖറത്തുൻ അലാ അതഫഅറുനാ അലൈഹാ അൻഫുസന فقالت ما توتي فقلت رداءي وقال صاحبي رداءي وكنت اشبه منه ومكثت معها ثلاثا كلام يمر ചുരുക്കി പറയാം. അതായത് പ്രവാചകനായ മുഹമ്മദ് നബിയും സംഘവും മദീനയിൽ നിന്നും മക്കയിലേക്ക് എത്തി. എന്തിനു വേണ്ടിയിട്ട്? ഇസ്ലാമിന്റെ സുന്ദരമായ രൂപം അവിടെ സമർപ്പിക്കുവാൻ വേണ്ടി. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സത്യങ്ങൾ ഇതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന ദിവസം, അതായത് മക്കം ഫത്ഹിന്റെ കൊല്ലത്തിൽ 15 ദിവസമോ 19 ദിവസമോ എത്രയോ ദിവസം റസൂൽ അവിടെ താമസിച്ചു എന്ന, ഈ ദിവസങ്ങളിൽ അവിടെയുള്ള പഴയ മുഹാജിരീങ്ങളായിട്ടുള്ള ആൾക്കാർ, അതായത് പഴയ കാമുകന്മാരും കാമുകിമാരും എല്ലാവരും ഉണ്ടായേക്കാം, അല്ലാഹു അലം, ഏതായാലും അവർക്കെല്ലാവർക്കും ഒരു താല്പര്യം ഞങ്ങളുടെ പഴയ ആൾക്കാരൊക്കെ ഒന്ന് കാണണം. അതുകൊണ്ട് ഒരു 15 ദിവസം 20 ദിവസമൊക്കെ നിൽക്കുന്നിടയിൽ ഞങ്ങൾക്കൊക്കെ ഇവിടെ ഒരു തൽക്കാലം വിവാഹം വേണം, റസൂലിനോട് ആവശ്യപ്പെടുക, ഞങ്ങൾക്കൊരു താൽക്കാലിക വിവാഹം വേണ്ടിയിരുന്നു. അപ്പൊ ഇനി റസൂൽ എന്ത് ചെയ്തു? അനുമതി നൽകി. താൽക്കാലിക വിവാഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അനുവാദം നൽകി. അങ്ങനെ ഞങ്ങൾ പോയി. ആര്? ഒരാൾ റിപ്പോർട്ട് ചെയ്ത് സിബ്ര റിപ്പോർട്ട് ചെയ്ത് ഞാനും ഒരു പുരുഷനും പാടെ പോയി, ഒരു പെണ്ണിന്റെ അടുക്കലേക്ക് പോയി. ആ പെണ്ണ് എങ്ങനത്തവളാണെന്നല്ല, കഴുത്ത് നീളമുള്ള ലക്ഷണമൊത്ത ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോട് ഞങ്ങൾ പോയി ചോദിക്കുകയാണ്, ഞങ്ങളിൽ നിന്ന് ആരാണ് എനിക്ക് താൽക്കാലികമായി വിവാഹത്തിന് വേണ്ടത്? അപ്പൊ പെണ്ണിങ്ങനെ നോക്കി. നോക്കിയപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ തരിക? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ തട്ടം തരാ, പൈസ കൊടുക്കാനൊരുത്തില്ല, എന്റെ ഈ തട്ടം തരാ. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, ഞാനും എന്റെ തട്ടം തരാ. അപ്പോൾ തർക്കായി, രണ്ടാളും എന്റെ തട്ടം തരാ എന്ന് പറഞ്ഞു. അപ്പൊ ഒരാളെ തട്ടം പറ്റ മോശമാണ്, പക്ഷെ മറ്റൊരാളെ തട്ടം നല്ലതാണ്. എന്നിരുന്നാലും മോശപ്പെട്ട എന്റെ തട്ടത്തേക്ക് തന്നെ ഓള് വന്ന്. എന്താ കാരണമോ? വകുന്തു അശബ്ബമിൻഹു, ഞാൻ ഓനക്കാളെ യുവാവായിരുന്നു, അപ്പോൾ ഇന്നെ സ്വീകരിച്ചു. എന്നിട്ട് ചെയ്തു, അങ്ങനെ അങ്ങനെ 3 ദിവസം ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി. സുമ്മ കാന റസൂൽ, പിന്നെ റസൂൽ പറയാണ്, മൻ കാന ഇന്ദഹു ശൈഉം മിൻ ഹാദിഹി നിസാ, ഇപ്പോലത്തുള്ള എല്ലാ സ്ത്രീകളും നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുപോലുള്ള താൽക്കാലിക വിവാഹം ചെയ്തുകൊണ്ട് വല്ലവരും കൂടിയിട്ടുണ്ടെങ്കിൽ, അവരവരെ പാട്ടിലാട് വിട്ടാട്ടെങ്കിൽ പോരിടാ. നോക്കണം നിങ്ങൾ, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പേരിലാണ് ഇവർ ഈ ഹദീസ് ഉണ്ടാക്കിയത്. ഏത് ഇസ്ലാമിന്റെ സുന്ദര രൂപം അവിടെ സമർപ്പിക്കാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ 10-15 ദിവസത്തിനിടയിൽ ഞങ്ങൾക്ക് താൽക്കാലിക വിവാഹം വേണമെന്ന് റസൂലിനോട് ആജ്ഞാപിക്കുകയും റസൂൽ അവർക്ക് അനുമതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 3 ദിവസത്തിനും 4 ദിവസത്തിനും 5 ദിവസത്തിനൊക്കെ ചെയ്തു അവർ താൽക്കാലിക വിവാഹം ചെയ്തുകൊണ്ട് അവരവിടെ കൊയിച്ചുകൂട്ടീൻ. എന്നിട്ട് ഇതിന്റെ വ്യാഖ്യാനമായിട്ട് ഹദീസിന്റെ മുഫസ്സിർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? ഈ ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്താണെന്നോ, ഇതിന്റെ വ്യാഖ്യാനമായിട്ട് അലബി മനവി ഇതിന്റെ വിശദീകരണത്തെ പറയുകയാണ്. 3rd volume പേജ് 530-ാമത്തെ പേജ് ആർക്കും പരിശോധിക്കാം. മക്ക വിജയവർഷം, മക്കയിൽ പ്രവേശിച്ചപ്പോൾ റസൂൽ അവർക്ക് കൊടുത്തൊരു ഇളവാണിത്. ഇങ്ങനെയുള്ള വിവാഹത്തിന് വലിയിന്റെയോ സാക്ഷിയുടെയോ ആവശ്യമില്ല എന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. നോക്കണം നിങ്ങൾ സഹോദരന്മാര്, വലിയിന്റെയോ സാക്ഷിയുടെയോ ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു വിവാഹത്തിന്. അപ്പൊ എന്താന്ന് പറഞ്ഞേ, നിങ്ങൾ ബോംബെയിലൊക്കെ പോയാൽ യാത്രക്ക് 10-15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബോംബെ പോയിട്ട് എന്ത് ചെയ്യണം? 3 ദിവസത്തിനോ 4 ദിവസത്തിനോ 5 ദിവസത്തിനോ ഒക്കെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം, എനിക്കൊരു 4 ദിവസം ഇവിടെ കൂടേണ്ടിയിരുന്നു, എന്താ പാട്? ഓ ഒരു കുഴപ്പമില്ല, എന്താ തരിക? തിരക്കല്ലൊരു 1500 രൂപയാ. ആ നായിക്കോട്ടെ, 4 ദിവസത്തിന് 5 ദിവസത്തിന് 1000 രൂപയ്ക്ക് അവിടെ നിന്നോ, നിന്നിട്ടോ, എന്നിട്ട് എന്ത് ചെയ്യാ? 3-4 ദിവസം കഴിഞ്ഞിട്ട് ഓളം കണ്ട് ഒഴിവാക്കിയിട്ട് വിമാനം കയറാം. ഇങ്ങനെയുള്ള വിവാഹത്തിന് വലിയിന്റെയോ സാക്ഷിയുടെയോ ആവശ്യമില്ല. സഹോദരന്മാരെ, ആരാത് പഠിപ്പിക്കുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ആരെങ്കിലും മറച്ചു നോക്കി നോക്കിയിട്ടുണ്ടോ? അമേരിക്കയിൽ പട്ടാളക്കാരിറങ്ങി, അല്ല സൗദി അറേബ്യയിൽ അമേരിക്കൻ പട്ടാളക്കാരിറങ്ങി, അവർ ആവശ്യപ്പെട്ട ആവശ്യം എന്താണെന്നോ, ഞങ്ങൾക്ക് താൽക്കാലികമായി കഴിച്ചു കൂട്ടാൻ അത്യാവശ്യം സ്ത്രീകളെ വേണം. ശരി, നിങ്ങൾക്ക് തരാം. അങ്ങനെ അവർ കൊടുത്തു എന്നാ പറഞ്ഞ് കൊടുത്തു അല്ലാഹു അലം. പക്ഷെ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹദീസ് നോക്കിയിട്ടായിരിക്കും കൊടുത്തത്. ഇങ്ങനെ താൽക്കാലിക വിവാഹത്തിന് പ്രശ്നമില്ല എന്നാണ് ബുഹാരിയും മുസ്ലിമും നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വേറൊരു സംശയമുണ്ട് ഇവിടെ. ഈ ഹദീസൊക്കെ പറയുമ്പം പറയും, അത് റസൂലിന്റെ കാലത്ത് അവർ താൽക്കാലികമായി കൊടുത്തിരിക്കുന്ന ഒരു ഇളവായിരുന്നു. എന്നാൽ ഇന്ന് അത് പ്രായോഗികമാക്കാൻ പാടില്ല. കാരണം അവിടെയുള്ള ജനങ്ങൾ അത്രമാത്രം വികാരജീവികളായിരുന്നു, ലൈംഗിക ആർത്തിയുള്ളവരായിരുന്നു. അങ്ങനത്തെ സന്ദർഭത്തിൽ കൊടുത്തൊരു ഇളവായിരിക്കാം എന്ന് ചിലവർ പറയും. എന്നാലോ ഹദീസ് പറയുന്നതോ ഇങ്ങനെ അന്ന് താൽക്കാലിക വിവാഹം അന്ന് കൊടുത്തൊരു ഇളവല്ല. റസൂലിന്റെ ശേഷവും അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ടത്തിൽ അത് നടപ്പിലുണ്ടായിരുന്നു എന്ന് മുസ്ലിം നമ്മെ പഠിപ്പിക്കുന്നു. 1611, 12, 13 മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ താൽക്കാലിക വിവാഹവുമായി കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു. അബൂബക്കറിന്റെ കാലത്തും ഉമറിന്റെ കാലത്തും. അപ്പൊ അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു എന്നാണ് മുസ്ലിം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഈ വക മസാലകൾ നിങ്ങളൊരു മുസ്ലിയാരുടെ അടുക്കൽ പോയി ചോദിക്കുകയാണെങ്കിൽ, മൗലവികളുടെ അടുക്കൽ ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്ന മറുപടി എന്തായിരിക്കുന്നോ, നബിന്റെ കാലത്ത് തന്നെ നിരോധിച്ചിട്ടുണ്ട്. അപ്പം പറയണം 1611, 1612, 1613 ഹദീസുകൾ ഓതിക്കൊടുക്കണം. അബൂബക്കറിന്റെയും ഉമറിന്റെയും റസൂലിന്റെയും കാലത്ത് ഞങ്ങൾ ഇത് നടപ്പാക്കിയിരുന്നു. ഈ ഹദീസിനെ എന്ത് ചെയ്യും? ഇവരെങ്ങനെങ്കിലും തടിയപ്പാൻ വേണ്ടി ഇങ്ങനെ പറയല സഹോദരന്മാരെ. ഇത് ഇതേ രീതിയിൽ ധാരാളം ഹദീസുകളുണ്ട്. ഇതൊന്നും ഇപ്പൊ സമർപ്പിക്കാൻ ഇപ്പൊ സമയമില്ല. എന്റെ ശേഷം ഇനിയൊരു പാസ്റ്റീകരണം കൂടി വരാനുണ്ട്. നബിയുടെ വിവാഹ ജീവിതവുമായി വന്നിട്ടുള്ള ഈ രീതിയിലുള്ള ധാരാളം ഹദീസുകളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഖുർആനിൽ പറഞ്ഞ സത്യം പറയാതിരിക്കാൻ വയ്യ. ഖുർആനിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നിങ്ങൾ കേൾക്കണ്ടേ? ആരെങ്കിലും പരിശോധിച്ചോളൂ. ഖുർആനിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് 80 ആയത്ത് സൂറത്തുൽ ബക്കറയിൽ, സൂറത്തുൽ നിസായിൽ, സൂറത്തുൽ നൂറിൽ, സൂറത്തുൽ തലാഖ് എന്നീ വിഷയങ്ങളിലൂടെ സമർപ്പിക്കുന്നുണ്ട്. അത് മാത്രം പര്യാപ്തമാണ് ഒരു മുസ്ലിമിന് ജീവിക്കാൻ എന്നാണ് ഖുർആൻ പറയുന്നത്. അത് മാത്രം നമ്പർ മാത്രം പറയുന്നുള്ളൂ. അതിനെ മാത്രമേ എനിക്ക് സമയമുള്ളൂ. ഇസ്ലാമിൽ അതിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വിവാഹം പവിത്രമായ ഒരു കുടുംബ ജീവിതമാണ്. 4:24-25 വിവാഹം മനസമാധാനമുണ്ടാക്കാനുള്ളതാണ്. 30:21 സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, വളരെ സംസ്കാരത്തോടെ പെരുമാറണം. 2:222-223 സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്? 2:221-228-234 അവർക്ക് ചെലവിന് ശരിക്ക് കൊടുക്കണം. 4:34 അതിൽ വീഴ്ച വരുത്താൻ ഒരാൾക്കും അവകാശമില്ല. സ്നേഹത്തെ സംരക്ഷിക്കണം, അത് ഒരു നിലക്കും തകർക്കാനേ പാടില്ല. ബുദ്ധി പ്രാപിക്കണം വിവാഹത്തിന്. 4:06 മഹർ നിർബന്ധമാണ്, അത് മതത്തിന്റെ അടയാളമാണ്. 3:50, 60:10, 4:24-25, 5:05 ഒരു സ്ത്രീയെ മാത്രം നോക്കിയിട്ട് മറ്റവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. 4:129 വിവാഹ മോചനം എങ്ങനെയായിരിക്കണം, അതിന്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കണം, 1-ഘട്ടം, 2-ഘട്ടം, 3-ഘട്ടം, അങ്ങനെ സാക്ഷികൾ വേണം. അങ്ങനെ ആരെല്ലാമായിരിക്കണം സാക്ഷികൾ, അവർ എങ്ങനെയാണ് വിവാഹഘട്ടം ചെയ്യുമ്പോൾ, വിവാഹം ബന്ധം വിച്ഛേദിക്കുമ്പോൾ അവർക്ക് ഗർഭമുണ്ടായാൽ എങ്ങനെയാണ് അതിന്റെ മസല, അതുപോലെ തന്നെ എന്തെല്ലാമാണ് അവർ സുലിഹ് ചെയ്യേണ്ടത് എന്നീ വിഷയങ്ങൾ. 4:19, 128-34 2:229-230, 65:1, 65:2 മോചനം ചെയ്താലും അവരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തണം, പോളി പുറത്ത് എന്ന് പറഞ്ഞ് പോക്കാൻ പാടില്ല. 231:2, 231, 65:1, 6 ഇദ്ദയുടെ കാലാവധി എത്രയാണെന്ന് 65:4 പറയുന്നു. ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെയാണ് അതിന്റെ ടൈമെന്ന് ആ ആയത്തിലൂടെ നമ്മളെ സമർപ്പിക്കുന്നു. എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു വിവാഹ മോചനം നടത്തിയാൽ ആ മോചനം നടത്തിയ സ്ത്രീയെ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം, അവരുടെ കൺമുമ്പിലായിക്കൊണ്ട് ആ വീട്ടിൽ താമസിപ്പിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. ഇന്ന് ചെയ്യുന്ന എന്താണ്? മൂന്നും ചൊല്ലി പോടി പുറത്ത് തന്നെ പുറത്താക്കല്ലേ. ഖുർആന്റെ കാഴ്ചപ്പാട് വിവാഹ മോചനം ചെയ്താലും ഭർത്താവിന്റെ വീട്ടിൽ തന്നെ അവൻ കാണുന്ന രീതിയിൽ അവിടെ നിർത്തണം എന്നാ. പുറത്താക്കാൻ പാടില്ല. എന്നാലോ ആ സ്ത്രീ പറയാണ്, എനിക്കിവിടെ ബുദ്ധിമുട്ടാണ്, ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോവട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കുകയും ചെയ്യാം. ഖുർആൻ വളരെ സുന്ദരമായി പറയാണ്. എന്താണ് ആ കാഴ്ചപ്പാടുന്നോ? വിവാഹ മോചനത്തിന് ഇത്രമാത്രം നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇവരെ കുട്ടിക്കളി കഴിച്ചാൽ എന്താണ് അറിയോ? ഹാ, മക്കത്തുനിന്ന് മദീനത്തുനിന്ന് മക്കത്തേക്ക് വന്ന 15 ദിവസം 3 മാസത്തിന് പെണ്ണിട്ട, എന്നിട്ടോ പോരാ നേരത്തെ ഓടാണ്ട് ഒഴിവാക്കിയാലേ ഇങ്ങോട്ട് പോരിടാ എന്ന് പറഞ്ഞ റസൂലിനെയും കൊണ്ടുപോയി. ഇതാ ഇപ്പൊ ഇവർ പഠിപ്പിക്കുന്ന 2 പ്രമാണത്തിൽ ഏതാണ് സ്വീകരിക്കേണ്ടത്? ഖുർആനിലൂടെ പറയുന്നു, വയസ്തഫൂനക ഫിന്നിസാ, സ്ത്രീകളെ കുറിച്ച് അവർ നിന്നോട് ഫത്വ ചോദിക്കുന്നു. ഹദീസിലൂടെ പറഞ്ഞാളാ, ബുഖാരിലൂടെ പറഞ്ഞാളാ, മുസ്ലിമിലൂടെ കാണിച്ചു കൊടുക്ക്, അബൂദാബിദിലൂടെ നോക്കിക്കോ, ഇബ്നു മാജയിൽ എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിക്കോ എന്നല്ല പറയുന്നത്. ഖുലില്ലാഹു യുഫ്തീകും, അല്ലാഹ് മസ്അല അല്ലാഹ് കാര്യത്തിലുള്ള ഫത്വ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഫീന്ന വമാ യുത്ലാലൈക്കും ഫിൽ കിതാബ്, ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മതി. അതിന്റെ അപ്പുറം 2 പ്രമാണം നോക്കി വലിയ അപകടമാണ്, ഭീഷണിയാണ്. ചെറുപ്പക്കാർ അവിഹിത ബന്ധത്തിലേക്ക് കയറി ചെല്ലാൻ, ചാടിപ്പെടാൻ ആ 2 പ്രമാണം പര്യാപ്തമാണ്. അതുകൊണ്ട് 2 പ്രമാണം ഒഴിവാക്കിക്കൊണ്ട് 1 പ്രമാണമായ ഖുർആനിലേക്ക് തിരിച്ചു വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ പ്രസംഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പാളിച്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ സവിസ്തരം പുറത്തിരണം, മാപ്പാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സഹോദരന്മാരെ, എന്റെ വക ഒന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. ഒരക്ഷരം പോലും ഞാൻ എന്റെ വക കൂട്ടിയിട്ടില്ല എന്നത് വാസ്തവമാണ്. വല്ലാഹി എന്റെ വക ഒരക്ഷരവും കൂട്ടിയിട്ടില്ല. ബുഖാരിയും മുസ്ലിമും തർജ്ജമ ചെയ്ത തർജ്ജമയിലുള്ള അതേ സംഗതി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ആ കിതാബും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് ആർക്കും എവിടെയും പോയിട്ട് ഏത് മുസ്ലിയാക്കന്മാരുടെ അടുക്കൽ പോയിട്ടും ഒന്ന് പരിശോധിക്കുക, ഈ കിതാബ് നിക്കാഹ് എനിക്കൊന്ന് പഠിക്കേണ്ടിയിരുന്നു എന്ന് പോയിട്ട് നിങ്ങൾ പഠിക്കി. അപ്പം കാണ ഈ വക സംഗതികൾ മുഴുവൻ. എന്നാലും അവർ പറയും, എന്നാലും ഹദീസിൽ നല്ല നല്ല കാര്യങ്ങളില്ലേ? ഹാ, എന്താണ് നല്ല നല്ല കാര്യങ്ങൾ? ഇവർ വിവാഹ കമ്പോളങ്ങളിൽ ഓതുന്ന ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. എന്താണ്? സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവരെ വളഞ്ഞ വാരിയല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത്, അത് നിർത്താൻ ശ്രമിക്കരുത്, നിർത്തിയാൽ പൊട്ടിപ്പോകും. എങ്ങനെ സ്ത്രീകളെ മാത്രം ഇങ്ങനെ വളഞ്ഞ വാരിയല്ലുകൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടോ? സൃഷ്ടിച്ച രൂപം മുഴുവൻ പഠിച്ചോ ഖുർആനിലൂടെ പറഞ്ഞിട്ടില്ലേ? വളഞ്ഞ വാരിയല്ലുകൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചത്, ഓരെ നിർത്താൻ നോക്കണ്ട, നിർത്തിയാൽ പൊട്ടിപ്പോകും. ഈ ഒരു വലിയ മഹത്തായ ഒരു ഹദീസ് അവർക്ക് ഈ കിതാബിനിക്കാഹ് നോക്കിയാൽ കിട്ടാതെ പിന്നെ കിട്ടാളോക്കെ എന്താണ് ഇതേ രീതിയിലുള്ള സവറുകളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതാണ് നോക്കേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ബുദ്ധി കൊടുത്ത് പരിശോധിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. അങ്ങനെ 1 പ്രമാണമോ 2 പ്രമാണമോ കരണീയമായിട്ടുള്ളത്, അതോ രണ്ടും എടുത്താലുണ്ടാകുന്ന അപകടം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സഹോദരന്മാരെ, എന്റെ ഈ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട മുദൂർ അബൂബക്കർ മൗലവി സാഹിബ് അവരുടെ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ്, അതുപോലെ അധ്യക്ഷവേദിയിലുള്ള ഡോക്ടർ അബ്ദുൽ ജലീൽ സാഹിബ് അവരുടെ, ഈ എന്റെ ഈ പ്രസംഗം ശ്രവിക്കുന്ന മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അമുസ്ലിം മുസ്ലിം സ്നേഹിതന്മാരെ, ഞാൻ ഇവിടെ സമർപ്പിക്കുന്ന വിഷയം ഖുർആനും ഹദീസും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കിയാണ്. എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ് എന്ന ഈ വൈരുദ്ധ്യങ്ങൾ ഞാൻ ഇവിടെ ഈ സമയത്ത് പ്രസംഗിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ നേരം പുലരുന്നത് വരെ പ്രസംഗിച്ചാലും തീരാത്ത ഒരു പ്രശ്നമാണത്, വിഷയമാണത്. കാരണം ഓരോ ഹദീസുകളും എടുത്ത് ഓരോ ഖുർആന്റെ ആയത്തുകളും വെച്ച് ഉരസി നോക്കുമ്പോൾ അതിലുള്ള വൈരുദ്ധ്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു. അതുകൊണ്ട് ഏതാനും ചില വസ്തുതകൾ മാത്രം, ഒരു പോയിന്റിൽ മാത്രം ഞാൻ ആ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആൻ വിവിധ വിഷയങ്ങളിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ സമർപ്പിച്ചിരുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു നോക്കിയാൽ അനവധി ധാരാളം വിഷയങ്ങൾ കാണാം. അതിൽപ്പെട്ട ഒരു വിഷയം ഒരു തീം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതിന്റെ വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നുള്ളൂ. ഉദാഹരണമായിട്ട് വിവാഹ ജീവിതം. വിവാഹ ജീവിതത്തിൽ ഖുർആൻ എന്ത് പറഞ്ഞിരിക്കുന്നു, ഹദീസ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാര്യത്തിൽ എന്താണ് അതിന്റെ വൈരുദ്ധ്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആദ്യമായി ഞാൻ ഈ ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അക്രമിയായ ഒരാൾ വിരൽ കടിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. അവൻ പറയുകയാണ് റസൂലിന്റെ കൂടെ എനിക്കൊരു മാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ ഇന്നാലിന്റെ മനുഷ്യനെ ഖലീലായിക്കൊണ്ട് സുഹൃത്തായിക്കൊണ്ട് സ്വീകരിച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ ഗതോഗതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനത്തെ ആ ഫുലാനിന്റെ പിന്നാലെ പോയത് കൊണ്ടല്ലേ എനിക്ക് ഈ ഗതി കേട് വന്നിട്ടുള്ളത്. ഈ ഫുലാനിന്റെ ഹലീലാക്കാതിരുന്നെങ്കിൽ, റസൂലിന്റെ ഹലീലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. ആ ഫുലാൻ എന്താണ് എന്നെ ചെയ്തതെന്നല്ലേ. ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് ഈ ഹഖ് ഈ സത്യം വന്നതിന് ശേഷം, ഈ ദിക്ർ ഈ ഉത്ബോധനം വന്നതിന് ശേഷം, ഖുർആൻ എന്ന ഈ ഉത്ബോധനം വന്നതിന് ശേഷം അവൻ എന്ത് ചെയ്തു, എന്നെ വൈപേർപ്പിച്ചിരിക്കുന്നു. ഈ ദിക്റിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് എന്നെ വൈപേർപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നരകത്തിലേക്ക് എത്തിപ്പെടേണ്ടി വന്നത് എന്ന് വിരൽ കടിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട് സഹോദരന്മാരെ എന്ന് ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ നാം പതറാൻ പാടില്ല. എന്നിട്ട് പറയുന്നത് എന്താണെന്നോ, അവിടെ വെച്ചിട്ട് റസൂൽ കൈമലർത്തും. എന്താണ് റസൂൽ കൈമലർത്തുന്നതല്ലേ, വഖാൽ റസൂൽ യാ റബ്ബി ഇന്ന കൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ജനത ഈ നരകത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം എന്താണെന്നല്ലേ, ഈ ഖുർആനിനെ അകന്യ കോഴിയിലേക്ക് തള്ളിക്കളഞ്ഞു, ചവച്ചു ചവറുകളാക്കി മാറ്റിക്കളഞ്ഞു. ഖുർആനെ തള്ളിക്കളഞ്ഞത് കൊണ്ട്, മറ്റ് ഇസങ്ങളുടെ പിന്നാലെ പോയത് കൊണ്ട് മാത്രമാണ് ഈ നരകത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണമെന്ന് റസൂല് പറയുന്നൊരു ദിവസം വരാനിരിക്കുന്നു. സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്താണ് നിങ്ങൾ കാര്യഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എതിരിൽ പ്രസംഗിക്കുന്ന പ്രസംഗകന്മാരും പ്രസംഗിക്കാറുള്ളത്. കാരണം അവർ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ആദ്യഭാഗമാണ് ഈ ഖുർആനിലെ ആയത്ത്. ഒരു ദിവസം വരാനിരിക്കുന്നു, ആ ദിവസം വിരൽ കടിക്കുന്നൊരു ദിവസമാണ്. എന്നിട്ടവൻ വിലപിക്കുക എന്താണ്, റസൂലിന്റെ കൂടെ മാർഗത്തിലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അതുകൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഹദീസ് പ്രകാരം സ്വീകരിക്കാത്തത് കൊണ്ടാണ് അവൻ നരകത്തിലേക്ക് എത്തിയത് എന്നാണ് അവർ ജനങ്ങളെ കബളിപ്പിക്കാറുള്ളത്. കബളിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് അവർ ജനങ്ങളെ വൈതിരിപ്പിക്കാറുള്ളത്. എന്നാൽ അതിനുശേഷം പറയുന്ന ആ ആയത്തുകൾ അവർ ഓതാറില്ല. റസൂലിന്റെ കൂടെ ഒരു മാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കും. റസൂല് പറഞ്ഞ മാർഗം ഏതാണെന്നോ, ബുഹാരിയുടെ പിന്നാലെ പോയത് കൊണ്ട് ബുഹാരിന്റെ പിന്നാലെ പോവണം, മുസ്ലിമിന്റെ പിന്നാലെ പോവണം, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം എന്നല്ല അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നോ, ഈ ജനത ഈ ഖുർആനെ തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ നരകത്തിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ നരകത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്, ഈ പരിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞാൽ സംഭവിക്കുന്ന ഗതികൾ എന്താണ്, നരകത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. ഞങ്ങൾക്കെതിരിൽ ഓതാറുള്ള ഒരു ആയത്താണിത്. കാരണം റസൂലിന്റെ കൂടെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, മാർഗം സ്വീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് എത്തത്. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലിനെ അംഗീകരിക്കാത്തവർ, റസൂലിനെ സ്വീകരിക്കാത്തവർ, റസൂല് പറഞ്ഞതുപോലെ ചെയ്തതുപോലെ ചെയ്യാത്തവരായിട്ടുള്ള ഈ വിഭാഗം നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹസീബുമാർ പള്ളിമിമ്പറുകളിൽ നിന്നും പ്രസംഗിക്കാറുണ്ട്. അത് നിങ്ങൾ കേൾക്കാറില്ലേ. എന്നാൽ അതിനുശേഷം വരുന്ന ഈ ആയത്തവർ ഓതുകാറില്ല, അവർ വിഴുങ്ങിക്കളയുകയാണ് ചെയ്യാറുള്ളത്. എന്താണെന്നോ ഒന്നുകൂടി ഞാൻ പറയട്ടെ, യാ റബ്ബ് ഇന്ന കൗമിത്തഹദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ നരകത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഈ ഖുർആനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് നരകത്തിലേക്ക് എത്തിയത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മഹത്തായ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കുക, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള അതിമഹത്തായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതിന് പുറമെ രണ്ടാം പ്രമാണമായ ഒരു ഹദീസ് ഉണ്ട് എന്ന് ഖുർആനിൽ എവിടെയും സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ഒരു കാമണിക്കൂർ നിങ്ങളുടെ മുമ്പിൽ പ്രമാണത്തെക്കുറിച്ച് മാത്രം നിങ്ങളുടെ മുമ്പിൽ തരുന്നു. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. പ്രമാണം ഖുർആൻ മാത്രമാണോ അതോ അതിനപ്പുറം രണ്ടാം പ്രമാണമായി മറ്റു വല്ലതും ഉണ്ടോ? ഇതൊരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ഖുർആന് പുറത്ത് വേറെ വല്ല പ്രമാണങ്ങളും ഉണ്ടോ? അങ്ങനെ പ്രമാണങ്ങൾ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുന്ന ആയത്തുകൾ വേണം. എന്നാൽ ഞങ്ങൾ പറയുന്നു പ്രമാണം ഖുർആൻ മാത്രമാണ് എന്ന്. എന്താണ് ഇതിന് തെളിവ്? ഖുർആനിലുള്ള ആയിരത്തോളം ആയത്തുകൾ ഞങ്ങൾക്ക് ഇതിന് തെളിവാണ്. ആയിരക്കണക്കിന് ആയത്തുകൾ ഞങ്ങൾക്കത് തെളിവാണ്. ഖുർആൻ മാത്രമേ പ്രമാണമുള്ളൂ, ഖുർആന്റെ പുറത്തൊരു പ്രമാണം തേടിപ്പോവാൻ പാടില്ല. കാരണം അല്ലാഹു ഇറക്കിയ പ്രമാണം ഏതാണ്? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ. അല്ലാഹു ഇറക്കിയിട്ടുള്ള ഈ ഹദീസ് ഉണ്ടല്ലോ, അതൊരു ഗ്രന്ഥത്തിലാണ്. ആ ഗ്രന്ഥം എവിടെയാണ്? ഇവിടെ അല്ലാഹു മുഹമ്മദ് നബിക്ക് ഇറക്കിയിട്ടുള്ള ഈ ഹദീസ് ഗ്രന്ഥത്തിലാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. ഗ്രന്ഥത്തിന്റെ പുറത്ത് ഹദീസില്ല. 39:23 അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമർപ്പിക്കാൻ ഖുർആനല്ലാത്ത മറ്റൊരേതൊരു ഹദീസിന്റെ പിന്നാലെയാണ് പോകുന്നത് എന്നാണ് പടസോമ്പ്രാൻ ചോദിക്കുന്നത്. ഈ ഖുർആൻ പോലെ എന്നിട്ട് ഇതിന്റെ പുറമെ നിങ്ങൾ ഏത് പ്രമാണത്തിന്റെ പിന്നാലെയാണ് പോകുന്നത്? അതുപോലെ തന്നെ ഈ ഖുർആന്റെ പുറത്ത് നിങ്ങൾ വല്ല പ്രമാണവും ഉണ്ടെങ്കിൽ, വിശ്വസിക്കാൻ കൊള്ളുമെങ്കിൽ മറ്റൊരു പ്രമാണങ്ങൾ കൊണ്ടുവരുക, ഇതുപോലുള്ള മറ്റൊരു പ്രമാണം നിങ്ങൾ കൊണ്ടുവരുക. അവിടെയും ഹദീസ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 52:34 അതുപോലെ തന്നെ 45:6, 77, 50, 7, 185 എന്നീ സൂക്തങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുന്ന ഒരു വസ്തുതയുണ്ട്. അള്ളാഹുവിന് പുറമേ, അള്ളാഹുവിന്റെ ഈ ആയത്തിന് പുറമേ, ഈ ഹദീസിന് പുറമേ ഏതിന്റെ പിന്നാലെയാണ് നിങ്ങൾ വിശ്വസിച്ചു പോകുന്നത് എന്ന് വെല്ലുവിളി ആരോടാണ്? ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമർ ഒരൊറ്റ ഹദീസേ ഉള്ളൂ. 28 സ്ഥലത്ത് ഖുർആനിൽ ഹദീസ് എന്ന പദം പറഞ്ഞിട്ട് ഖുർആൻ എന്ന ഒരു ഹദീസല്ലാത്ത മറ്റൊരു ഹദീസിന്റെ പിന്നാലെ പോവരുത് എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. എന്നാൽ ഇവരെന്ത് ചെയ്തു? ഖുർആനിൽ ഇതിന് പിൻബലമില്ല, രണ്ടാം പ്രമാണത്തിന് ഖുർആനിൽ തെളിവില്ല എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? രണ്ടാം പ്രമാണത്തിന് ഹജ്ജത്തിൽ വിദായിലെ ഒരു പ്രസംഗം കട്ടെടുത്തു. പ്രവാചകനായ മുഹമ്മദ് നബി അവിടെ വെച്ച് പ്രസംഗിച്ചത്രേ, നിങ്ങൾക്ക് ഞാൻ രണ്ടു കാര്യം വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ വൈപേച്ചു പോവുകയില്ല. അത് രണ്ടും മുറുകെ പിടിക്കുന്നോടത്തോളം കാലം, ഒന്ന് അള്ളാഹുവിന്റെ ഖുർആനും രണ്ടാമത്തത് സുന്നത്തുമാണ്. ഇങ്ങനെ അംറ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, അംറയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം. ഇങ്ങനെ രണ്ട് കാര്യം ഈ പ്രവാചകൻ മുസ്ലിം ലോകത്തിന് ഇട്ടേച്ചു പോയിട്ടുണ്ട് എന്ന് ഖുർആനിലെ ഒരായത്ത് കൊണ്ടും തെളിയിക്കാൻ സാധ്യമല്ല. അംറി എന്ന പദം ഖുർആനിൽ 246 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ ഖുർആൻ അല്ലാതെ മറ്റൊരു അംറും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ذلك امر الله انزله اليكم അതാണ് അല്ലാഹുവിന്റെ കൽപ്പന, അത് മാത്രമാണ് നിങ്ങളിലേക്ക് ഇറക്കിയത്. 65:5 പോരെ, ധാരാളം ആയത്തുകളുണ്ട്. എന്നിട്ട് വരുന്നു അംറൈൻ, രണ്ട് കാര്യം. ബിഹിമ, അത് രണ്ടും മുറുകെ പിടിക്കണം. ഖുർആനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബിഹിമ എന്ന പ്രയോഗമുണ്ടോ? ഈ ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്യുക, വാബ്ഷിർ ബിഹി, ഇതുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. അതുപോലെ തന്നെ പറഞ്ഞിട്ടില്ല, പറഞ്ഞെങ്കിലേ രണ്ട് പ്രമാണം വരുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും ഹുമാ എന്ന പ്രയോഗമോ ബിഹി എന്ന പ്രയോഗമോ അല്ലാതെ ഹുമ എന്ന പ്രയോഗം ഒരു സ്ഥലത്തും കാണുകയില്ല. അതുകൊണ്ട് ഭാഷാപരമായ അതിന്റെ ശൈലി എങ്ങനെയാണെന്നോ, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് തന്നെ പറയും. ഖുർആനിൽ വേറെയും തെളിവുണ്ട്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ ഇമ്മാ യബ്ലുഗന്ന ഇന്ദക്കൽ കിബറാഹദുഹുമാ ഉക്കിലാഹുമാ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അവർ രണ്ടാൾ നിങ്ങളുടെ അടുക്കൽ വർദ്ധന്മാരാവുകയും അവരെ നന്മ ചെയ്യുകയും ചെയ്യണം എന്നുള്ള ഈ തത്വം പഠിപ്പിക്കുന്നവർക്ക് ആറ് സ്ഥലത്താണ് അവിടെ പറഞ്ഞത് ഹുമാ 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 എന്ന പ്രയോഗം. ഹുമാ എന്ന് പറഞ്ഞാൽ രണ്ട്. ഇവിടെ കലമുൻ ഒരു പേന, കലമേനി രണ്ട് പേന. അങ്ങനെ കലമേനി എന്നോ കലമുഹു കലമാനി എന്നോ ഖുർആനിൽ അതേ രീതിയിൽ പ്രമാണ വിഷയം പറയുന്നിടത്ത് രണ്ട് എന്ന് കാണിക്കുന്ന ഒരായത്തെങ്കിലും ഖുർആനിൽ മുങ്ങിത്തപ്പിയാൽ കാണാൻ സാധ്യമാണോ? എന്നിട്ട് ഇതിന് വിരുദ്ധമായി പ്രവാചകൻ ആയിരക്കണക്കിന് സഹാബികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞത്രേ. ഖുർആനിലെ ആയിരക്കണക്കിന് ആയത്തിന് എതിരാണിത്. അതുകൊണ്ട് ഈ ഹദീസ് ആയിരക്കണക്കിന് സഹാബികളുടെ മുമ്പിൽ വെച്ച് പ്രവാചകൻ പ്രസംഗിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനൊരു വാക്ക് പറയില്ല, കാരണം ഖുർആനിൽ കാണില്ല അങ്ങനെ രണ്ട് പ്രമാണമുണ്ട് എന്ന്. ഒരേ ഒരു പ്രമാണം, ഈ പ്രമാണം മാത്രം പോരെ, ഇത് മാത്രം വെച്ചാൽ നിങ്ങൾക്ക് സത്യസന്ധമായി ജീവിക്കാം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ ഏതാണ് ഇറക്കിയിട്ടുള്ളത്? അള്ളാഹു പറയുന്നു അൻസല എന്ന പദം നസല എന്ന പ്രയോഗത്തിലൂടെ 167 സ്ഥലത്ത് ഖുർആനിൽ കാണാം. ഈ ഖുർആനല്ലാതെ വേറൊന്നും ഞാൻ ഇറക്കിയിട്ടില്ല എന്നല്ലാതെ കിതാബിന്റെ പുറത്തൊരു വിശ്വാസമുണ്ടെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നില്ല. 436. അതുപോലെ ഈ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാണ്ട്. ഹുക്മ് എന്ന പദം ഖുർആനിൽ 63 സ്ഥലത്ത് കാണാം. ഖുർആൻ കൊണ്ടല്ലാതെ വിധിക്കാൻ പാടില്ല. വല്ലവനും ഖുർആൻ കൊണ്ടല്ലാതെ വിധിക്കുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാൻ, അവൻ തമ്മാടിയാൻ, അവൻ നിഷേധിയാൻ. ഫമല്ലം യഹ്കുൻ ബിമാ അൻസലല്ലാഹ് ഫൗലായികഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു ഇറക്കിയ ഈ പ്രമാണം കൊണ്ടല്ലാതെ വല്ലവനും വിധിക്കുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാൻ. ഇത് കൊണ്ടല്ലാതെ വല്ലവനും വിധിക്കുന്നുണ്ടെങ്കിൽ അവൻ തമ്മാടിയാൻ. ഇതുകൊണ്ടല്ലാതെ വിധി വല്ലവനും വിധിക്കുന്നതെങ്കിലും ആ അക്രമിയാണ്. 5, 44, 45, 47 ഈ സൂക്തങ്ങൾ. ഇത്ര ഗൗരവമുള്ള ഒരു വിഷയമാണിത്. അള്ളാഹു ഇറക്കിയ പ്രമാണത്തിലൂടെ മാത്രമേ നാം ഹുക്മ് കേടാൻ പാടുള്ളൂ. പ്രവാചകനായ മുഹമ്മദ് നബിക്ക് പോലും ഖുർആനിൽ പറയാത്ത ഒരു ഹുക്മ് വെച്ചിട്ട് വിധിക്കാൻ അധികാരമില്ല. എന്നാൽ ഇവർ സമർപ്പിക്കുന്ന സമർപ്പണം എന്താണെന്നല്ലേ? ഖുർആനിലെ ഈ ആയത്തുകളെല്ലാം ധിക്കരിച്ചുകൊണ്ട് ഖുർആനിലെ ഈ ആയത്തുകൾക്ക് ഘടകവിരുദ്ധമായി, ഖുർആനിലെ തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമായി പ്രവാചകൻ മുഹമ്മദ് നബി മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ കാണിച്ചു തന്നു എന്ന് സമർപ്പിക്കുകയാണ് ഹദീസിലൂടെ ചെയ്യുന്നത്. ആ രംഗത്തേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചു നോക്കാം. ഇവർ ഹദീസ് എന്ന് പറയുമ്പോൾ, രണ്ടാം പ്രമാണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടാം പ്രമാണത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഖുർആന്റെ വിശദീകരണമാണ് ഹദീസ് എന്നാണ് ഇവർ പറയാറ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ എന്ത് പറയുന്നു ഈ കാര്യത്തെക്കുറിച്ച്? ഖുർആനിന് അങ്ങനെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദൻ വമൗഇദത്തൻ ലിൽമുത്തഖീൻ. ഈ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതിനാണ് സന്മാർഗമുള്ളത്, അതിനാണ് ഉപദേശമുള്ളത്. ആർക്ക് തക്കവയുള്ള ജനങ്ങൾക്ക്, സൂക്ഷ്മതയുള്ള ജനങ്ങൾക്ക്. 338. അതുപോലെ വഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിയസ്ദക്കറു വമാ യസീദുഹും ഇല്ലാ നുഫൂറാ. ഈ ഖുർആനിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമാക്കിയിരിക്കുന്നു, സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ഖുർആൻ നിങ്ങൾക്ക് പോരെ. വഹാദാ സുറാത്തു റബ്ബിക മുസ്തഖീമാ. ഈ ഖുർആൻ എന്ന ഈ ഗ്രന്ഥമാണ് നിങ്ങൾക്ക് ചൊവ്വേ നടക്കാനുള്ള, വിധി മനസ്സിലായി നിൽക്കാനുള്ള മാർഗം. ഇതാണ് നല്ല മാർഗം. 666. ഖദ് ഫസ്സൽനാ ആയാത്ത് ലിഖൗമി യദക്കറൂൻ. ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഖുർആനിൽ വിശദീകരണമുണ്ട്. ഖുർആനിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി വിശദീകരിച്ചിട്ടുണ്ടെന്ന് 80 ആയത്തുകളിൽ കാണാം. ബയ്യിനത്ത് വ്യക്തമാക്കപ്പെട്ട ഗ്രന്ഥമാണിതെന്ന്. ബയ്യിനാത്ത് എന്ന് 37 സ്ഥലത്ത് കാണാം. മുബയ്യിനാത്ത് എന്ന് 3 സ്ഥലത്ത് കാണാം. ഫസ്സല എന്ന് 21 സ്ഥലത്ത് കാണാം. സറഫ എന്ന് 6 സ്ഥലത്ത് കാണാം. ഈ പദങ്ങളുടെ എല്ലാം അർത്ഥം ഏതെങ്കിലും ഒരു ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചു നോക്കുക, എല്ലാം സമഗ്രമായി വിശദീകരിച്ചിരിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥമാണിത്. എങ്ങനെ 80 സ്ഥലത്ത് ഖുർആനിൽ പ്രതിപാദിച്ച ഒരു കാര്യമാണിത്. അതുപോലെ നൂർ, ഖുർആൻ നൂറാണ്, പ്രകാശമാണ്. ഈ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് എന്നിങ്ങനെ 40 സ്ഥലത്ത് ഖുർആനിൽ വേറെയും കാണാം. 80, 40, 120 ഈ 120 ആയത്തിനെ തോട്ടിലേക്ക് എറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാം പ്രമാണമായ ഹദീസിന്റെ പിന്നാലെ പോവേണ്ടതുള്ളൂ. ഇത് ഖുർആനിൽ പെട്ടതല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ മാത്രമേ രണ്ടാം പ്രമാണമായ ഹദീസിന്റെ പിന്നാലെ പോവേണ്ടതുള്ളൂ. ഖുർആൻ പറയുന്നത് ഖുർആനിലേക്ക് ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ല. ഇതിന്റെ വിശദീകരണമായിട്ട് മൊത്തക്കുത്തക ബുഹാരിക്കോ മുസ്ലിമിനോ അബൂദാബൂദിനോ തുർമിദിക്കോ ഏൽപ്പിച്ചു കൊടുത്തതായി ഖുർആനിൽ നിന്ന് ഒരു പദം പോലും കാണാൻ സാധ്യമല്ല. ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂചന വേണ്ടേ ഇത് വിശദീകരിക്കാൻ? ഇന്ന ഇമാമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ഇമാമിനെയും ഇത് വിശദീകരിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ഖുർആൻ വിശദീകരിക്കണ്ടേ? ശരിയാണ്. വാൻസല്ല ഇലൈക്കൽ ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം എന്നായിട്ടുണ്ടല്ലോ പ്രവാചകനായ മുഹമ്മദ് നബി അത് വിശദീകരിക്കണം. മുഹമ്മദ് നബി അത് വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത മുഹമ്മദ് നബിക്കുണ്ട്. വാൻസല്ല ഇലൈക്കൽ ദിക്റ ലിതുബയ്യന ലിന്നാസ് അത് വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത മുഹമ്മദ് നബിക്കുണ്ട്. എന്നാൽ മുഹമ്മദ് നബിക്ക് മാത്രമല്ല അത് വ്യക്തമാക്കേണ്ട ബാധ്യത നമുക്കുമുണ്ട്. ഇലൈക്ക എന്ന പദം മുഴുവനും മുഹമ്മദ് നബിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഖുർആനിലെ പല കാര്യങ്ങളും മുഹമ്മദ് നബിയിൽ സമർപ്പിക്കേണ്ടി വരും. നമ്മളെല്ലാവരും അതിൽ നിന്നും ഒഴിവാകേണ്ടി വരും. വാന്തിർ അശീറത്തെ കല്ലക്കറബീൻ നീ നിന്റെ അടുത്ത ബന്ധുക്കളെ താക്കീത് ചെയ്യണം എന്ന് മുഹമ്മദ് നബിനോടാ പറഞ്ഞത്. മുഹമ്മദ് നബിക്ക് മാത്രം ചെയ്താൽ മതിയോ? വക്കതാ റബ്ബുക്ക അല്ലാത്തു ഇല്ല അയ്യാവു ഞാൻ നേരത്തെ ഓതി വെച്ചായത്. നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് മുഹമ്മദ് നബിയോടായിട്ട് അള്ളാഹു അഭിസംബോധനം ചെയ്യുകയാണ്. മാതാവും പിതാവും ചെറുപ്പത്തിൽ തന്നെ മരിച്ചിട്ടുള്ള മുഹമ്മദ് നബിയോട് എന്തിനാണ് ഈ ആയത്തിന് പ്രസക്തി? അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുർആനിലൂടെ പരതി നോക്കിയാൽ അനവധി ആയത്തുകളിലൂടെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള അനവധി ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുള്ള ഈ കാര്യം മുഹമ്മദ് നബിയിൽ മാത്രം സമർപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഖുർആൻ വിശദീകരിച്ചു കൊടുക്കേണ്ട, വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത മുഹമ്മദ് നബിയിൽ മാത്രമല്ല, നമുക്കും ബാധ്യതയുണ്ട്. എങ്ങനെയാണത്? ഉദാഹരണമായിട്ട് ഒരു വിവാഹ വിഷയം വരികയാണെങ്കിൽ ആ വിവാഹത്തിന്റെ മസ്അല പറയുമ്പോൾ ഖുർആനിലെ ഒരായത്ത് കൊണ്ട് പര്യാപ്തമായി കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ സൂറത്തുൽ ബക്കറയിൽ നിന്നൊരായത്തെടുക്കേണ്ടി വരും, സൂറത്തുൽ തലാഖിൽ നിന്ന് മറ്റൊരായത്തെടുക്കേണ്ടി വരും, സൂറത്തുൽ നിസായിൽ നിന്ന് മറ്റൊരായത്തെടുക്കേണ്ടി വരും. ഇങ്ങനെയായിരിക്കണം അതിന്റെ മസ്അല സമർപ്പിക്കേണ്ടത്. അതിനെന്താണ്? ഖുർആന്റെ വിശദീകരണം ഖുർആനിലൂടെ തന്നെ നമുക്ക് കിട്ടും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെയും ബാധ്യത എന്താണ്? അള്ളാഹു ഇറക്കിയത് കൊണ്ടേ നബിക്ക് വിധിക്കാൻ അധികാരമുള്ളൂ. ഇറക്കിയത് ഏതാണ്? ഈ ഖുർആൻ മാത്രമാണ്. ഖുർആനിലെ ആയത്തുകൾ വെച്ചുകൊണ്ട് മാത്രമേ റസൂലിന് വിധിക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് ഖുർആനിലൂടെ അല്ലാത്ത ഒരു വിശദീകരണം പ്രവാചകന് പാടില്ല. അങ്ങനെ ഖുർആനിൽ പറഞ്ഞ ഒരു ഹുക്കുമിന് വിരുദ്ധമായിട്ട് റസൂല് വിധിച്ചതായിട്ട് ധാരാളം ഹദീസുകളിൽ കാണാം. ആ ഹദീസുകളിൽ നിന്നും ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ എന്റെ ഈ ചുരുങ്ങിയ സമയങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ആരും അതിൽ വേവരാതിപ്പെടരുത്. സഹോദരന്മാരെ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ എന്റെ സ്വന്തം അഭിപ്രായത്തിൽപ്പെട്ടതല്ല, മറിച്ച് ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്പർ സഹിതം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്കാർക്കും പരിശോധിക്കാവുന്ന വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ വളരെ കാര്യഗൌരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകനെ കുറിച്ച് ഇത്രമാത്രം താറടിച്ച് കാണിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ഭൂലോകത്തില്ല. ഏതിനേക്കാൾ? ബുഖാരിയേക്കാളും മുസ്ലിമിനേക്കാളും.